هو السلام عليكم. الحمد لله والسلام على عباده الذين اتقوا. വിശകലനം ചെയ്ത് പഠിക്കുക എന്ന നമ്മളുടെ സമ്പ്രദായമനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന്റെ ഏതാനും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഏതാനും വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത്. ഖുർആൻ വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച് എന്ത് പറയുന്നു, എത്രത്തോളം ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ അത് ബാധകമാണ്, അതൊരു സാധാരണമാണോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അതിന് ചെറിയൊരു രൂപം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, കാരണം ആസനമായിരിക്കണം എന്ന് മാത്രമല്ല പലരും അതിനെക്കുറിച്ച് ചോദിക്കുകയും സംശയം പ്രകടിപ്പിക്കുകയും ചിലപ്പോൾ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തെന്ന് വരും. ഖുർആൻ അത് സംബന്ധമായിട്ട് അവതരിപ്പിച്ച രണ്ടാഴ്ചകളിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതിപ്പോന്ന വ്യാഖ്യാനങ്ങളിൽ നാലഞ്ച് തെറ്റുകളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. ഖുർആന്റെ ശരിയായ വ്യാഖ്യാനമല്ലേ മുസ്ലിങ്ങൾക്ക് ബാധകമാവും, ആ ശരിയായ വ്യാഖ്യാനത്തിൽ നിന്ന് പഴിച്ചതൊന്നും നമുക്ക് ബാധകമല്ല. അപ്പൊ നാലഞ്ച് തെറ്റുകൾ സാധാരണ ഇവിടെ വ്യാഖ്യാനിച്ചു പോരുന്ന തഫ്സീറുകളിലൊക്കെ എഴുതിപ്പോരുന്ന പരിഭാഷകളിലും മറ്റും പൊതുവെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നാലഞ്ച് തെറ്റുകളുണ്ടെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ടി കാണിച്ചതിന്റെ ചുരുക്കം. ചുരുക്കത്തിൽ തന്നെ പറയാൻ ചെയ്യും. കുത്തിബാലി ആയുഹലദിനാമനോ കുത്തിബാലിക്കും സിയാമോ, നിങ്ങളുടെ മേൽ നോമ്പ് ഫറളാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സാധാരണ അർത്ഥം പറയാറുള്ളത്. ആ അർത്ഥം നഖശിഖാന്ത് നമ്മൾ എതിർക്കുന്നു, ഒരിക്കലും പറയാൻ പാടില്ല. കുത്തിബ എന്നതിന് ഫറളാക്കി എന്നുള്ള അർത്ഥം അറബി ഭാഷയിലില്ല. നോമ്പ് ഫറളുമല്ല, നമസ്കാരം പോലും ഫറളല്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെയാണോ നീ നോമ്പ് ഫറളാവ? ഫറളല്ല. അപ്പൊ ഫറളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധമല്ലാന്നോ? നിർബന്ധമാണ്. ഫറള് ഉജൂബ് എന്ന സാങ്കേതിക പദപ്രയോഗത്തിൽ കൂടി ഉള്ളൊരു വിഭജനം. സുന്നത്ത് ജമാഅത്തുകാരുടെ ഇടയിൽ പെട്ടുകുടുങ്ങിയ ഒരാള് അബു ഹനീഫ. യഥാർത്ഥത്തിൽ അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനല്ല, എന്നിരുന്നാലും അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ടിട്ട് ഇവിടെ മദ്ഹബ് പ്രചരണവും സുന്നത്ത് ശരീഅത്ത് പ്രചരണവും നടത്തിയ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റേതായ സാങ്കേതിക നിർവചനം അതിൽ വന്ന് ഭവിച്ചത് നമ്മൾ ഓർക്കുന്നത്. നമ്മൾ അദ്ദേഹം ഫറളെന്ന് പറഞ്ഞാൽ അള്ളാഹു ഫറളാക്കിയ എന്നെ ഫറളെന്ന് പറയുള്ളൂ, ഫറളാക്കാത്തതാണെങ്കിൽ അതിന് വുജൂബ് എന്നെ അദ്ദേഹം പറയും. അപ്പൊ ഫറള് വുജൂബ് രണ്ടും രണ്ടാണ് എന്ന് ഈ നാല് മദ്ഹബുകാർക്കിടയിൽ പൊതുവെ പ്രചാരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഫറളൊന്ന് വേറെ വുജൂബെന്ന് വേറെ എന്ന് വകതിരിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് അബൂ ഹനീഫ. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി തന്നെ എന്നുള്ളൂ എന്ന് പറയാം, രണ്ടാമത്തെ വ്യക്തിനോട് കാണാനില്ല. അപ്പൊ ഫറളൊന്ന് വേറെ വുജൂബെന്ന് വേറെ, ഇത് അബൂ ഹനീഫ പറഞ്ഞതാണ് എന്റെ സത്യം. ജക്കാത്തിനെ സംബന്ധിച്ച് ഖുർആൻ ഫറളെന്ന് പറഞ്ഞു, അനന്തരവകാശത്തെ സംബന്ധിച്ച് ഫറളെന്ന് പറഞ്ഞു, അതുപോലെ മഹറിനെ സംബന്ധിച്ച് ഫറളെന്ന് പറഞ്ഞു. ഫറളായ കാര്യം ലംഘിച്ചാൽ കഠിന ശിക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യം അത് ഖുർആൻ പറഞ്ഞു. കഠിന ശിക്ഷ ഉണ്ടാവും, യാതൊരു വിട്ടുവീഴ്ചയിലുണ്ടാവില്ല, നന്നായിട്ട് ശിക്ഷിക്കും. വുജൂബായ കാര്യത്തിന് അത്ര കഠിന ശിക്ഷ ഉണ്ടോ? തിരിച്ച് മനസ്സിലാക്കണം, തെറ്റ് മനസ്സിലാക്കണം. വുജൂബായ കാര്യം ലംഘിച്ചാൽ അതിന് അത്ര കഠിനമായ ശിക്ഷ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത്. അതും അതേപോലെ തന്നെ പിന്നെന്തെങ്കിലും രണ്ടെണ്ണം ആവശ്യമില്ലല്ലോ, രണ്ടു കുറവ് രണ്ടെണ്ണ പോയി അല്ല, വ്യത്യാസമുണ്ട്, ശിക്ഷയിലും വ്യത്യാസമുണ്ട്. വുജൂബിന് ശിക്ഷ ഗൗരവമുള്ള ശിക്ഷ അല്ല, അതായത് വുജൂബ് ഉപേക്ഷിക്കൽ വങ്കുറ്റത്തിൽപ്പെട്ടതല്ല എന്നർത്ഥം. വുജൂബ് ഉപേക്ഷിക്കുക എന്നുള്ളത് ചെറിയ കുറ്റത്തിൽപ്പെട്ടതാണ്, കുറ്റം തന്നെ പക്ഷെ ചെറിയ കുറ്റത്തിൽപ്പെട്ടതാണ്. അപ്പൊ വങ്കുറ്റത്തിന്റെ ശിക്ഷ അതിനില്ല, ശിക്ഷിച്ചേ തീരൂ എന്ന നിയമം അതിനില്ല എന്നർത്ഥം. വങ്കുറ്റം ചെയ്താൽ മിക്കവാറും ശിക്ഷിക്കപ്പെടും, അതിനേക്കാൾ കവിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കും. ചെറിയ കുറ്റങ്ങൾ ചെയ്ത ആളെ ശിക്ഷിക്കണമെങ്കിൽ ഒരു ഉപാധിയുണ്ട്, ഖുർആൻ തന്നെ പറയുന്ന ഒരു ഉപാധിയുണ്ട്. ചെറിയ കുറ്റങ്ങൾ, ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ തെറ്റന്നെയാണ്, നിയമലംഘനമാണ്, അള്ളാഹു പറഞ്ഞ വിരുദ്ധ ചെയ്തത്, അള്ളാഹു പറഞ്ഞ കൽപ്പന അനുസരിച്ചില്ല എന്നുള്ളതൊക്കെ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങളാണ്. ചെറിയതാണെങ്കിലോട്ടോ, ചെറിയ കുറ്റങ്ങളാണെങ്കിൽ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് ലംഘിക്കുന്ന ചെറിയ കുറ്റങ്ങളാണ്. അപ്പൊ ചെറിയ കുറ്റങ്ങൾ ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷ നിർബന്ധമാണെന്ന് ഖുർആൻ പറയുന്നുണ്ടോ? ഇല്ല. ഇനി തജിത്തിന് ഭൂ കബായറമാത്തും ഹൗനാൻഹു മുക്കഫ്രാങ്കും ചെയ്യാതിരിക്കും. വങ്കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ കുറ്റങ്ങളിൽ അവരെ ശിക്ഷിക്കൂരാന്ന് ഓപ്പണായിട്ട് ഖുർആൻ പറയുന്നു. യാതൊരു തക്കുതിരില്ല, വങ്കുറ്റങ്ങൾ ചെയ്യാത്ത ആൾക്കാരെ ചെറിയ കുറ്റത്തിന്റെ മേൽ ശിക്ഷിക്കൂല. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രഖ്യാപിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്തെന്ന്? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇത് മൂന്നും ചെയ്യാത്തവർക്ക് ശിക്ഷ നിർബന്ധമാണെന്ന് ഖുർആനിലൂടെ സ്ഥാപിക്കാൻ ലോകത്തിൽ തന്നെ സാധ്യമല്ല. എന്നതൊന്നും വേണ്ട ആണോ പറയുന്നത്? അല്ല, ഇത് ഫറളുമ ഫറളാക്കിയിട്ടുണ്ട്, അത് പൊളിക്കാൻ വേണ്ടി പറയാം. ഫറളെന്നില്ല, എന്റെ ഫറളിനേക്കാൾ വലിയ ഫറളാക്കിയിട്ടുള്ള പ്രചരണത്തെ പൊളിക്കാനാണ് ഇത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പൊ അത് ഫറളുമല്ല, ഫറളിന്റെ ഫറളുമല്ല, ഒന്നുമല്ല, ഉജൂബായ കാര്യമാണ്, ചെയ്യേണ്ടതാണ്. അഥവാ ആരെങ്കിലും വീഴ്ച വരുത്തുന്നതിൽ അതിന്റെ പേരിൽ ക്രോസ് ചെയ്യാൻ പാടില്ല, അതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിന്റെ പേരിൽ ബഹിഷ്കരിക്കാൻ പാടില്ല. ജക്കാത്തിന്റെ വിഷയത്തിൽ ബഹിഷ്കരിച്ചത്, ജിഹാദിന്റെ വിഷയത്തിൽ ബഹിഷ്കരിച്ചതൊക്കെ ഖുർആൻ തന്നെ തെളിവുണ്ട്. അതിന്റെ പേരിൽ നമുക്കും ബഹിഷ്കരിക്കാം. അനന്തരാവകാശം കൊടുക്കാത്തതിന്റെ പേരിൽ ബഹിഷ്കരിക്കാം. സ്ത്രീകളുടെ അവകാശം കൊടുക്കാത്തതിന്റെ പേരിൽ ബഹിഷ്കരിക്കാം. ഇതല്ലാതെ നമസ്കരിക്കാത്തതിന്റെ പേരിലോ, നോമ്പ് നോക്കാത്തതിന്റെ പേരിലോ, ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിലോ ബഹിഷ്കരണം പാടില്ല എന്ന് നമ്മൾ പഠിക്കണം. കാരണം ഫറള് ലംഘിച്ചിട്ടില്ല, വാങ്കുറ്റം ചെയ്തിട്ടില്ല, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മടികൊണ്ട്. ധിക്കാരമുണ്ട്, ധിക്കാരം എന്ന് പറഞ്ഞാൽ വേറെ വകുപ്പ്. അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ധിക്കരിച്ചും കൊണ്ട് അതിനെതിരെ ചെയ്യുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ചെറിയ വിഷയമായിരുന്നാലും ധിക്കാരം കടന്നുകൂടിയപ്പോൾ വിഷയം വകുത്തായി മാറി. അപ്പൊ ധിക്കാരം കൊണ്ടല്ലാതെ ഒരാളുടെ അസൗകര്യം കൊണ്ട്, അല്ലെങ്കിൽ മടി കൊണ്ട്, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട്, ഞാനൊക്കെ സാധ്യതയില്ലായി ഒന്നുമില്ല, കഴിവില്ലായില്ല, എന്നിരുന്നാലും നമസ്കാരം തന്നെ എടുക്കുക, നമസ്കാരം തന്നെ എടുക്കുക. അങ്ങനെ ഓരോ വക്കു ചിലപ്പോൾ നഷ്ടപ്പെട്ടു. നോമ്പാണ് അധികം ആൾക്കാർക്കും വലിയ താല്പര്യമുള്ള വിഷയമല്ലല്ലോ, പെട്ടെന്നെടുക്കുന്ന വിഷയമല്ല. അപ്പോ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ നോമ്പ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ കല്യാണ ഫാസിക് എന്ന് പറയാൻ പാടില്ല, ഫാസിക് എന്ന് പറയാൻ പാടില്ല, വങ്കുറ്റം ചെയ്തു എന്ന് പറയാൻ പാടില്ല, അയാളെ ബഹിഷ്കരിക്കാൻ പാടില്ല, മുസ്ലിം അല്ല എന്ന് പറയാൻ പാടില്ല. ശരിയായ മുസ്ലിം അല്ല എന്നൊരു വിശേഷണത്തോടു കൂടി വേണേ പറയും, മുസ്ലിം അല്ല എന്നും പറയാൻ പാടില്ല. പിന്നെ എന്താ ഇപ്പുള്ളത്? ആകെ അമ്മ മൂന്ന് കാര്യമേ പറ്റുള്ളൂ. ആകെപ്പ നിസ്കാരം, നോമ്പ്, ഹജ്ജ്. അബൂ ഹുറൈറ പറഞ്ഞു നോക്കുമ്പോൾ വെറും നിസ്കാരം, നോമ്പും, അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ കടക്കാം, അത് അള്ളാഹുവിന് നിർബന്ധമായ കാര്യമാണെന്നൊക്കെ നമുക്ക് ഒരു ഹദീസ് ഉദ്ധരിച്ച് ബുഖാരിയിലെ മുസ്ലിമിനൊക്കെ. അന്നാമന ബില്ലാഹി റസൂലിഹി അഖാമ സ്വലാത്ത റമദാന. അള്ളാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യനുമില്ല, അള്ളാഹുവിലും അവന്റെ റസൂലിലും, അവന്റെ റസൂലെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മായം ചേർക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും എന്ന് പറയാൻ ഇയാൾക്ക് മനസ്സില്ലല്ലോ. ഈ അബൂ ഹുറൈറക്ക് ഇയാൾ പറയില്ല, അങ്ങനെ ഹഞ്ചം കിട്ടിയെടുത്തൊക്കെ മുഹമ്മദ് റസൂലിന്റെ. അപ്പൊ മന്നാമന ബില്ലാഹി റസൂലി റസൂലിഹിനെ അയാൾ പറയുള്ളൂ. അള്ളാഹുവിലും അവന്റെ റസൂലിലും പറഞ്ഞ മൂപ്പര നബി മൂസാ നബിയാണ്, അതിനാണ് ഈ അവന്റെ എന്നാക്കിയത്. മൂപ്പരുടെ നബി മൂസാ നബിയാണ്, ഈ മുഹമ്മദ് നബിയല്ല, അതിനാണ് ഈ അവന്റെ അവന്റെ എന്ന് ഇയാൾ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം. മുഹമ്മദ് അബ്ദുഹു റസൂലു, അവന്റെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. മുഹമ്മദ് മുഹമ്മദ് പിന്നെ നമ്മളെ വിശ്വസ് മുഹമ്മദിനെ പറ്റി നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. അബ്ദുഹു എന്താ? അവൻ അവന്റെ അബ്ദാണ് റസൂലു, അവൻ അവന്റെ റസൂലാണ്. കാര്യം കഴിഞ്ഞു, അള്ളാഹുവിന്റെ റസൂലല്ല. ഇങ്ങനെ ഈ ലമീ സർവനാമട്ടിട്ട് കളിപ്പിക്കുന്ന പണി ബുഹാരി മുസ്ലിമിന്റെ ഹദീസുകളിലുടനീളം കാണാം. അതിവിടെ ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മുഹമ്മദ് റസൂൽ അവിടുന്ന് കട്ടു നടത്തും. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞതെന്നറിയാം? അക്കാമ സലാത്ത വസാമറമദാന, നമസ്കരിക്കുകയും വിശ്വാസം ഒരു മിനിമം വിശ്വാസം. അപ്പൊ ശഹാദത്തും കട്ടിരിക്കുന്ന പോരട്ടോ, മിനിമം വിശ്വാസം എന്നേ പറയുന്നുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലണം എന്ന് അയാൾക്ക് ആവശ്യമില്ല, അത് പറയാതിരിക്കല അയാൾ ആവശ്യം. അപ്പൊ അത് പറയണില്ല. മൻ ആമന ബില്ലാഹി വറസൂലിഹിന, അള്ളാഹുവിനും അവന്റെ റസൂലിനും വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിനും അവന്റെ റസൂലിനും സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അയാളെ പുള്ളിനെ ചാടുന്നില്ല. അപ്പൊ ശഹാദത്തുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞ എന്താ? നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്താൽ തന്നെ സ്വർഗം കൊടുക്കുന്ന അള്ളാഹു തരേണ്ട കാര്യം അത് ഫറളായി. അവിടെ ഇപ്പൊ ഫറളാക്കി, അതാണ് ജന്ന. നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്താൽ അവനെ സ്വർഗത്തിൽ കടത്തൽ അള്ളാഹുവിന് നിർബന്ധമായ കാര്യമാണ്. ഹക്കാണെന്ന് പറഞ്ഞു, ഹക്കാണെന്ന് പറഞ്ഞു. ഹക്ക എന്ന് പറയുമ്പോൾ ഒരു ഫറളിൽ നിന്ന് എനിക്കൊക്കെ വ്യാഖ്യാനിക്കാൻ മാത്രം പദത്തിന് ശക്തിയുള്ളതാണ് ഹക്കെന്ന്. അപ്പൊ ഇത്രത്തോളം ഈ നിസ്കാരം, നോമ്പ്, അത് രണ്ടും പരിപൂർണമായിട്ട് ഒരാള് നിലനിർത്തി പോന്നാൽ അവനെ സ്വർഗത്തിൽ കടക്കാമെന്നല്ല, കടക്കണം എന്നത് അള്ളാഹുവിന്റെ മേൽ അധികാരപ്പെട്ട അവകാശപ്പെട്ട കാര്യമാണ് എന്ന അള്ളാഹുവിനെ നിർബന്ധമായിപ്പോയി എന്നാണ് ഇയാൾ പറഞ്ഞത്. നമ്മളിപ്പോ പറയണെന്താ? നിസ്കരിച്ചുകൊണ്ട് നോമ്പ് വെച്ചോണ്ട് സ്വർഗത്തിൽ കടക്കൂല എന്ന് തന്നെ. അത് രണ്ടും കൊണ്ട് മാത്രം ചെന്നാൽ സ്വർഗത്തിൽ കടത്തൂല. കടക്കണേൽ എന്ത് വേണമെന്ന് അറിയാം? അതവിടെ 136 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? അല്ലദീനാമനു അഹമ്മദ് സ്വാലിഹാത്തി, അല്ലദീനാമനു അഹമ്മദ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും എന്ന് പറഞ്ഞാൽ അത് ചെയ്തവനെ അങ്ങോട്ട് ഇറക്കാൻ തന്നെ. നിസ്കാരം നോമ്പുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും സാലിഹാത്തിൽ പെട്ടതല്ല, അതൊക്കെ നമ്മൾ പഠിക്കണം. ഈ നിസ്കാരം നോമ്പെന്ന് പറഞ്ഞാൽ സാലിഹായ അമലിൽ പെട്ടതാണോ അല്ല എന്ന് പഠിക്കണം. 48 ഇത് സാലിഹായ അമലിൽ പഠിച്ചിട്ടില്ല, മഹറൂഫായ കാര്യത്തിൽ പഠിച്ചിട്ടില്ല. നോമ്പ് നോക്കുക എന്നുള്ളത് മഹറൂഫായ അമറും ബിൽ മഹറൂഫ് നഹ്യൻ മുൻകർ എന്ന് പറയും. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, വിടക്ക് കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ നിരോധിക്കാം. അപ്പറഞ്ഞതിലും പെട്ടതല്ല ഈ നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഒന്നും മഹറൂഫിൽ പെടൂല. സാലിഹാറ്റിൽപ്പെടൂല. ഇതൊക്കെ വലിയ വിഷയം തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നുണ്ട്, വലിയ വിഷയം തന്നെ. പക്ഷേ ഈ വിഷയം ഇവിടെ പൂഴ്ത്തി വെക്കാൻ തയ്യാറില്ല. ഇവിടെ ലക്ഷക്കണക്കിലുള്ള കോടിക്കണക്കിലെ ആൾക്കാരുടെ തലയിൽ അടിച്ചു കയറ്റേണ്ട വിഷയമാണ് ഇതൊക്കെ ഖുർആനായി പറയുന്നത്. ഇത് ഒരാളുടെ അഭിപ്രായമല്ല, ഖുർആൻ പറയുന്ന നിസ്കാരത്തിന് നമ്മളെക്കാളില്ല നിസ്കാരം. എന്ന നിസ്കാരം പോലും സാലിഹാമരല്ലാതെ ഖുർആൻ അതാ 48:29 വളരെ പച്ചയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിസ്കാരം പോലും സാലിഹാമിൽപ്പെടൂല. നിസ്കരിക്കുന്ന ആൾക്കാർ സാലിഹാമൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ഞാൻ സംരക്ഷിച്ചോളാണ്. നിസ്കാരം തന്നെ സാലിഹാമരാണെങ്കിൽ പിന്നെ നിസ്കരിക്കുന്ന ആൾക്കാരിൽ സാലിഹാമൽ ചെയ്യുന്നവർക്ക് എന്ന് പറയണം. പിന്നെ അവിടെ കൊള്ളി വരേണ്ട ആവശ്യമില്ലല്ലോ, കൊള്ളി പറഞ്ഞതല്ല സത്യം പറഞ്ഞാ. അതവിടെ സത്യം പറഞ്ഞതാ, നിസ്കരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് ബടായും പറഞ്ഞ് നടക്കണ്ട. ആ കൂട്ടത്തിൽ ആരൊക്കെയാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കാം, മോക്ഷം കൊടുക്കുക എന്ന് ഞാൻ ഏറ്റവും നല്ല പറഞ്ഞു. ഇയാൾ പറഞ്ഞെന്താ, നിസ്കരിച്ചാൽ തന്നെ സ്വർഗം കൊടുക്കാൻ നല്ല ഏറ്റവും അപ്പൊ ഇയാൾ പറഞ്ഞു. അപ്പൊ പറയുന്നത് ബുഖാരിയിലാ, മുസ്ലിമില്ല. അതൊന്നും പോയാൽ പൂർത്തി. അപ്പോൾ ഇതിന്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കും, അതിന്റെ ഗൗരവം. അത് ബഹിഷ്കരണം, ഈ രണ്ട് വിഷയത്തിൽ ബഹിഷ്കരണം ലോകത്ത് നടക്കുന്നില്ലേ? നോമ്പ് നോക്കാത്തതിന്റെ പേര് നിസ്കരിക്കാത്തതിന്റെ പേര് ബഹിഷ്കരണം. നിസ്കരിക്കാൻ എന്തെങ്കിലും അതിന്റെ ഹുർമത്ത് തകരാറാക്കുന്ന രൂപത്തിൽ കച്ചവടമോ കാര്യങ്ങളോ അല്ലെ പരസ്യമായിട്ട് നോമ്പ് നോക്കിക്കുന്നുണ്ടെങ്കിൽ അത് ഊരുവിലക്ക്. പള്ളി 40, 60, 80 മഹലുകൾ ഒട്ടാകെ ആ നാടുകളിലൊന്നും ചായപ്പീട് തുറക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതെന്താണ്? ഇസ്ലാമിന്റെ ഹുർമത്ത് നിലനിർത്തുക. ഹുർമത്ത് നിലനിർത്തിയിട്ട് ഇവിടെ തീരുമ മനസ്സിലാക്കണം. നമ്മൾക്ക് വന്ന അപകടങ്ങൾ ഓരോരോ മൈലിയാക്കന്മാർ ഓരോ കാലത്ത് വയത് പറഞ്ഞു പോയി. അവർക്ക് മാത്രമാണ് ആ നാശങ്കിൽ തർക്കടില്ല. 200 കൊല്ലം 1000 കൊല്ലം മുമ്പേ ഒരു മെലിയന്മാർ വന്നു പറഞ്ഞു. അതിന്റെ ദോഷക്കപ്പ നമ്മൾ അനുഭവിക്കുന്നത്, അതിന്റെ ദോഷക്കപ്പ അനുഭവിക്കുന്നത് നമ്മളാ. നമ്മൾ വേണ്ടി കൂടി ഒന്നും അറിഞ്ഞിട്ടില്ല. അവരന്ന് വേണ്ടാത്ത വയത് പറഞ്ഞതിന്റെ പേരിലുള്ള ആപത്തുകൾ നൂറ്റാണ്ടുകളായിട്ട് തലമുറ തലമുറകളായിട്ടുള്ള തോണില്ല. ആ ആപത്തിൽ കിടന്ന് മുങ്ങി കുളിക്കാൻ പറ്റും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. എന്തതിനൊക്കെ കാരണം എന്തൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇവിടെ നിസ്കാരവും നോമ്പും പള്ളിയും മിനാറും, അതാണ് ഇസ്ലാമിന്റെ ഇസത്ത്, ഇസ്ലാമിന്റെ ഷിയാർ, ഇസ്ലാമിന്റെ ചിഹ്നെന്നും പറഞ്ഞതിന്റെ ആപത്ത് എവിടെ എത്തിയെന്ന് നോക്കാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ? കുറെ പള്ളികളും കുറെ ജാറുകളും. ജാറത്തിന്റെ അവിടെ അഭിപ്രായത്തിൽ സംബന്ധിയായിരിക്കാം. അഭിപ്രായം ചിലർക്കും ജാറല്ല, ഒരു കൂട്ടിക്കോളൂ. ഏതായാലും പള്ളി മിനാറില്ലാത്തൊരു പറയലുണ്ട് അവിടെ. അതാണ് ഇസ്ലാമിന്റെ ഇസത്ത് എന്ന് മനസ്സിലാക്കാത്തവരുണ്ടോ? അതിനുവേണ്ടി കോടികൾ ചെലവാക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതിനെ തൊട്ടാൽ ഇവിടെ ഷഹീദ് എന്ന് പറയാത്തവനാരെങ്കിലുണ്ടോ? ഇല്ല. എന്താ ഈ ഭ്രാന്ത്? ഈ ഭ്രാന്ത് ആരുണ്ടാക്കി? ആരാണ് ഈ പള്ളിന്റെ പേരിലും ഈ മിനാരത്തിന്റെ പേരിലും നിസ്കാരത്തിന്റെ പേരിലും ഭ്രാന്തുണ്ടാക്കിയത് ആരാണ്? വലിയക്കമ്പരണ്ടാക്കിയത്. ഇതിനെപ്പറ്റി ചോദിക്കാൻ പോലും പാടില്ല എന്നുള്ളത് ഖുർആനുണ്ട്. ഖുർആൻ പറയണ്ടേ? അമ്റും ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യാനോ കൽപ്പിക്കാനോ നടക്കാൻ പാടില്ല. അത് മഅറൂഫായ കാര്യമല്ല. മഅറൂഫായ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന കാര്യങ്ങളായി മഅറൂഫ് മഅറൂഫ് എന്നുള്ളത്. അതാണ് ഫവൈലുൽ മുസല്ലീന അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂൻ. നമസ്കാരക്കാരായിട്ട് അഭിനയിച്ചു നടക്കുന്ന, പ്രകടിപ്പിച്ചു നടക്കുന്ന നമസ്കാര കമ്പനിക്കാർക്ക് മുഴുവൻ നാശമാണ് ഞാൻ ഇവിടെ ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂൻ. എന്തിനാണ് അവർ നമസ്കാരം എന്ന് അവർക്കറിയാം. എന്തിനാ പോയി നിസ്കരിക്കുന്നത്? എന്തിനാ? അള്ളാഹു കൊണ്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് വല്ല കാര്യമുണ്ടോ? രണ്ടുകൂട്ടർക്കും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചെറിയ ഒരു മാർഗം തിരിക്കൽ, ഒരു പ്രചോദനം നൽകൽ മാത്രമേ പേരുള്ളൂ. നമ്മൾക്കിപ്പോ നിസ്കരിച്ചുകൊണ്ട് രോഗം മാറൂല, പട്ടിണി മാറൂല, സമ്പത്തുണ്ടാവൂല, ഒന്നും മക്കളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നിസ്കരിച്ചുകൊണ്ട് വിലുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹ് വല്ലതും കൊടുക്കും. നമുക്കില്ലാത്ത പിന്നെ അള്ളാഹ് കേട്ട് അള്ളാഹ് ഒന്നും കൊണ്ടൊന്നും കിട്ടാൻ പറ്റും. നമ്മൾ ദക്കാത്ത് കൊടുത്താലും നമുക്ക് കാര്യമില്ല, അള്ളാഹ് അതൊന്നും കാര്യമില്ല. ഇതൊന്നും അള്ളാഹുവിന്റെ കാര്യമുള്ളതല്ല. നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു നമ്മളെ ഉപദേശിച്ച് ചില്ലറ കാര്യമുണ്ട് വലിയ കാര്യമാണ് മനസ്സിലാക്കുക. ചില്ലറ കാര്യം വലിയ കാര്യം അന്ന് വിവരിച്ച് മനസ്സിലാക്കണം. എല്ലാവരും കൂടി കൂട്ടിക്കാഴ്ച പറ്റില്ല. ചില്ലറ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ആരാ കുറച്ച് ആരാധനകളൊക്കെ വേണം. എന്തിന്? അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം കിട്ടാനാപ്പത്. എന്നല്ലാതെ ഇതുകൊണ്ട് ഇവിടെ ലക്ഷ്യത്തിലെത്തൂല എന്നല്ല പറയണം. ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുക എന്നുള്ള പ്രശ്നമില്ല. എന്താ അള്ളാഹു ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗം കിട്ടുന്നത്? നമ്മുടെ വിശ്വാസം മുഴുവൻ എന്താ? ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാണ് പോവാ, ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാണ് പോവാ. അപ്പൊ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, സിദ്ധാന്തം അതാ. അള്ളാഹു പറയണത് എന്താ? ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗത്തേക്ക് വേണം. ഇബാദത്ത് ചെയ്തിട്ട് അങ്ങനെ അടുക്കിയിരിക്കണം എന്ന് വിചാരിക്കണ്ട. പിന്നെന്താ? സാലിഹാത്തായ അമലുകൾ, അതായത് മറ്റുള്ളവർക്ക് എന്റെ ഉപകാരമുള്ള പണികളും ചെയ്തിട്ടുണ്ട് സ്വർഗത്തിൽ കിടക്കാം. ഒരാൾക്കൊരു ഉപകാരമില്ല, ഞാൻ എന്റെ സ്വന്തം ആളായിട്ട് നടന്നിട്ടുണ്ട് തന്നെ യാതൊരു കാര്യമില്ല എന്നുള്ള പറയണത്. ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുക, അതാണ് ഇബാദത്ത് എന്നുള്ളത്. അവിടെ അവളൊക്കെ കൂടി കൂട്ടിക്കുവച്ച് പിന്നെ എന്നെ കൂടി ഇബാദത്താക്കി. അതെന്താ? ഇതൊക്കെ കൺഫ്യൂഷൻ ആക്കണം. ഒരു സിദ്ധാന്തം ക്ലിയർ ആയിട്ട് ആർക്കും പഠിക്കാൻ പാടില്ല. അതിനെല്ലാം കൂടി കൂട്ടിക്കുവച്ചാൽ അവരെ പണി. സാലിഹായ അമൽ, നല്ല സക്രമം, അതെന്താ? അതും ഇബാദത്ത് തന്നെ. എന്നെ കൂടി കുഴച്ചു, എന്നെ കൂടി കുഴച്ചു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വകരി ഇല്ലാതെ സാലി അതൊക്കെ അതൊക്കെ ഇബാദത്ത്. അതൊക്കെ ഉപകാരം എടുക്കണം. ഇബാദത്ത് ഒരാൾ ബോധനക്ഷയായിട്ട് വീണ് ആളെടുത്തോണ്ട് വരാം, അതും ഇബാദത്ത്. ഒരാൾ കൃഷിക്കിറങ്ങും, അതും ഇബാദത്ത്. എന്താ ഇബാദത്തായിട്ട് പറഞ്ഞിട്ട് ആകേണ്ട കലക്കി. എന്താ ഇബാദത്ത്? ഇബാദത്ത് പറഞ്ഞാൽ കൃഷി ചെയ്യലും ഇബാദത്താണ്, തെങ്ങുമ്മ കയറലും ഇബാദത്താണ്, തേങ്ങ പൊളിക്കലും ഇബാദത്താണ്, കച്ചവടം ചെയ്യലും ഇബാദത്താണ്, ഒക്കെ ഇബാദത്താണ്. ഇതെല്ലാം ഇബാദത്താണല്ലോ. എന്താ ഇബാദത്തൊക്കെ എത്രത്തോളം വലിയ ഗുരുതരമായ അട്ടിമറി എന്നുള്ളൂ. ഇബാദത്ത് എന്ന് ഖുർആൻ അറബി ഭാഷയിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പറയാ എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ വലിയ പ്രയാസം പഴയ കാലത്തുണ്ടായിരുന്നു? ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പദമാണ്, പ്രയോഗമാണ്, എല്ലാവർക്കും അന്ന് സംശയമില്ലാതെ മനസ്സിലാക്കിയിരുന്ന ഒരു സമ്പ്രദായമാണത്. ഒരു കാര്യമാണ് അതിപ്പോ പറഞ്ഞു പറഞ്ഞിട്ട് എന്താക്കി സകല ഇബാദത്താക്കി. എന്തിനാ ഈ സകല ഇബാദത്താക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം? ഇതൊക്കെ ഉദ്ദേശങ്ങളുണ്ട്, ഇതെല്ലാത്തിനും ഉദ്ദേശമുണ്ട്. എല്ലാം കൂടി ഇബാദത്താക്കി മറിച്ചിട്ട് അപ്പൊ അതിലെന്തുണ്ട്? സ്വർഗത്തിൽ കിടക്കുന്ന സംഗതിയും പൊട്ട്, കിടക്കാത്ത സംഗതിയും പൊട്ട്, ഇതെല്ലാം കൂടി ഒരേ നമ്പറിലാക്കാൻ അപ്പൊ എല്ലാം കൂടി ഇബാദത്താക്കി. സക്കാത്ത് കൊടുക്കൽ സ്വർഗത്തിൽ കിടക്കുന്നത് ഇബാദത്തല്ല, നമുക്ക് മനസ്സിലാക്കണം. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഇബാദത്തല്ല. സക്കാത്ത് കൊടുക്കുന്നത് അള്ളാഹു പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ചെയ്യാന്നല്ല, ഈയത്തെ ഇബാദത്തുള്ളൂ, ആ ഈമാനെ ഇബാദത്തുള്ളൂ. സക്കാത്ത് കൊടുക്കാൻ തന്നെ കുറച്ച് പൈസ എടുത്ത് മറ്റേ കണ്ടു കൊടുക്കുക, അവിടെ ഇബാദത്ത്, ഒരു ഇബാദത്തില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആയത്തിൽ ഏറ്റവും വലിയ അങ്ങേയറ്റത്തിൽ വണക്കം കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയാം. പൈസ എടുത്തിട്ട് സാധുവിന് പൈസ കൊടുക്കുമ്പോൾ അവിടെ എന്ത് വണക്കാണ്? അവിടെ വണക്കല്ലുള്ളത്, പൊങ്ങച്ചല്ലുള്ളത്. ഏറി കഴിഞ്ഞാൽ അവിടെ പൊങ്ങച്ചുള്ളത്, വണക്കെന്താണുള്ളത്? വണക്കൊന്നുമില്ല. പൈസ മറ്റാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പൊങ്ങച്ച നടിക്കുന്നവരോ അടിക്കാത്തവരോ വേറെ കാര്യം. പക്ഷെ ഏതായിരുന്നാലും നമുക്ക് ക്രെഡിറ്റ് അല്ലേ ഉള്ളത്, നമുക്കൊരു ബഹുമതി അല്ലേ ഉള്ളത്. നമ്മുടെ പൈസ ഫീസ് എടുത്തിട്ട് സാധുക്കൾ വരുമ്പോൾ രോഗികൾക്കും മറ്റുള്ളവർക്കും അങ്ങനെ കൊടുത്തു കൊടുക്കുക. അതെന്താ ഒരു അക്കസാവായത്തിൽ ഹുദുവെ പോയിട്ട് ഓയത്തിൽ ഹുദുവുണ്ടോ? ഹുദു തന്നെ ഉണ്ടോ? ഒന്നുമില്ല അവിടെ. ഹുദുവില്ല, ഓയത്തുമില്ല, അക്കസയില്ല, ഇത് മൂന്നുമില്ല. ഇത് മൂന്നും കൂടി കൂടിയെങ്കിലും ഇബാദത്താവും. ഒരു വണക്കായിരിക്കണം, അത് അറ്റത്തെത്തിയ വണക്കായിരിക്കണം, ഏറ്റവും അറ്റത്തെത്തിയതായിരിക്കണം, അപ്പോഴാണ് പൂർണ്ണമായ ഇബാദത്തായിട്ട് വരും. ഇത് അള്ളാഹുവിനല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹ് പറയാൻ കാരണം. ഏറ്റവും അങ്ങേയറ്റത്തെ വണക്കം കാണിക്കുക, ആരാധന, ആരാധനാ സ്വഭാവത്തിൽ ഒരു വണക്കം കാണിക്കുക, ഒരു കർമ്മം ചെയ്യുക, കുമ്പുര നമിക്കുക, സാഷ്ടാംഗം ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് അത് അള്ളാഹുവിനെ പാടും. ഇതിനാണ് ഇബാദത്ത് എന്ന് പറയാം. ആ ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കാൻ ആരും വിചാരിക്കുമില്ല. ഇബാദത്തിലെ ഏറ്റവും വലിയ ഇബാദത്തിലെ നമസ്കാരം, അതിന്റെ അടുത്ത് ഇബാദത്തിലെ നോമ്പ്, അതിന്റെ അടുത്തല്ലേ ഹജ്ജ്. ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ കിടക്കാന്ന് വിചാരിക്കേണ്ടാണ്. ഖുർആൻ തെളിവാ നമ്മൾ പറഞ്ഞത്, ബഡായി പറയില്ല ആ നിസ്കരിച്ച സ്വർഗത്തിൽ കിടക്കുന്നു, നോമ്പ് നോട്ട സ്വർഗത്തിൽ കിടക്കുന്നു, ഹജ്ജ് ചെയ്ത സ്വർഗത്തിൽ കിടക്കുന്നു. ഒരു സൂചനയെങ്കിലും ഖുർആനിലുണ്ടോ? ഖുർആനില്ല. 136 സ്ഥലത്ത് പറഞ്ഞില്ലേ പരോപകാരമുള്ള കാര്യങ്ങൾ ചെയ്തോളി വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട്, അതിന് ഞാൻ സ്വർഗം തരാൻ നന്നായി. അതിൽ ഇത് മൂന്നും പെടില്ല. ഇത് നമ്മൾ വകതിരിച്ച് മനസ്സിലാക്കണം, വകതിരിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ ഖുർആൻ, ഖുർആന്റെ സിദ്ധാന്തങ്ങൾ. ഇത് പഠിക്കാത്തതിന്റെ പേരിൽ ഇന്ന് സ്ഥാപനം നമ്മൾ പറഞ്ഞല്ലോ ആപത്ത് എവിടെ എത്തി, ഇത് ഇനി എന്തെല്ലാം ആയിത്തീരും. ഇപ്പൊ ഇവിടെ വലിയ വലിയ സംഗതികളെ കണക്കാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ കൊലകൾ, കൂട്ടക്കൊലകൾ. നിരപരാധികളായ ലക്ഷങ്ങളാണ് മരിക്കാൻ പോണത് എന്തിന്റെ പേരിൽ? പള്ളിഭ്രാന്തിന്റെ പേരിൽ, പുസ്കാരഭ്രാന്തിന്റെ പേരിൽ, ശരീഅത്തല്ലാത്ത, ഇസ്ലാമല്ലാത്ത ശരീഅത്ത് നിയമത്തിന്റെ പേരിൽ. ഇസ്ലാം ഒരു ശരീഅത്ത് നിയമം നമ്മൾ സംബന്ധിച്ചു, ഖുർആനുള്ളത്. ഖുർആനിലില്ലാത്ത ശരീഅത്ത് നിയമം ഉണ്ടാക്കിയിട്ട്, ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ട്, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയിട്ട്, മറ്റുള്ളവരെ ശല്യം ഉണ്ടാക്കി, ശുണ്ടി ഉണ്ടാക്കി, അസൂയ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇവിടെ ബഹളം നടക്കാൻ പോവാ. നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമ്മളിപ്പോടെ തൽക്കാലം ഈ ഒരു പെറ്റ് സ്റ്റേറ്റിൽ കുറച്ചിങ്ങനെ രക്ഷപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ലല്ലോ. ഇവിടെ എത്രയോ കൂടി ജനങ്ങളുണ്ട്, അവരിടയിൽ എന്താ ഇപ്പൊ നടക്കാൻ പോകുന്നത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ, ഈ പൈനക്കാണ് വലിയ നടക്കാൻ പോവാ. എന്തായാലും കാരണം ഈ ഭ്രാന്ത് അവസാനം, ഈ മതഭ്രാന്തുണ്ട്. മതഭ്രാന്ത് മതത്തിന്റെ പേരിലാണ് എന്തൊക്കെയില്ല. മതത്തിൽ നിസ്സാരമായ, അള്ളാഹു നിസ്സാരമാക്കി കാണിച്ച അനുഷ്ഠാന കർമ്മങ്ങളുടെ പേരിലാണ് ഇവിടെ ഭ്രാന്ത് നടക്കുന്നത്. ജക്കാത്തിന്റെ പേരിൽ വലിയൊരു വിപ്ലവം ഒരു വാശിയൊക്കെയായിട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെ ജിഹാദിന്റെ പേരിൽ, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ലൊരു പുണ്യകർമ്മം അതിനുവേണ്ടി കുറെ ഒക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നു വെച്ചാൽ നമുക്ക് ഖേദമില്ല, നമുക്ക് വേദനയില്ല. ഇത് വെറും അഞ്ചു നേരം ബാങ്ക് കൊടുക്കും, അഞ്ചു നേരം ബാങ്ക് കൊടുക്കും, എന്നിട്ട് ബാങ്ക് കൊടുക്കാൻ ആർക്ക് കേൾക്കാൻ മതി, അവർക്ക് കേൾക്കാൻ മതി, അവർ മറ്റുള്ളവരെ ചേട്ടിൽ പോയിട്ട് അലക്കണം. ഇത് എത്രയല്ല ഇവിടെ വന്നു, മറ്റുള്ളവരുടെ ചെവിട്ടിൽപ്പെട്ട് ആരുടെ പ്രായപൂർത്തി എത്തിയതോ അല്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല അന്ന് പ്രസവിച്ച് വീണ നൂറുകണക്കിൽ കുട്ടികളെ ചെവിട്ടിൽ പോയിട്ട് ഈ 250 വാല്യത്തിൽ കൊണ്ടുപോയി അലക്കിക്കണം. ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ കഴിക്കൊന്നുമില്ല അത്ര വേഗം. ആ കാര്യം ഓരോരുത്തരും ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കണം, അത് നിർബന്ധ, സമ്മതിക്കാൻ പാടില്ല. ഇത് നമ്മൾ ചെയ്ത വൻകുറ്റം, മഹാതെറ്റാണ്. ഇതിൽ വിശ്വാസമില്ലാത്ത, ഇതിന്റെ ഉത്തരവാദികളല്ലാത്ത അവരുടെ ആപാരവൃദ്ധം ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ ലോകത്തൊരു നബിയും ചെയ്തിട്ടില്ലാത്ത ഈ സ്പീക്കർ വെച്ചിട്ട് ചെകിട്ടിലേക്ക് അലക്കിക്കൊടുക്കുക എന്നുള്ളത് ഒരു ദിവസം, രണ്ട് ദിവസം, പത്ത് ദിവസം അല്ല, ഖിയാമ നാൾ വരെ അഞ്ചു നേരം. ഇതിനാരാ ഉത്തരവാദി? ഇതിനാരാ ഉത്തരവാദി? എന്നാൽ അത് പ്രശ്നപരിഹാരമാണ്, ശബ്ദമലിനീകരണം വലിയ പ്രശ്നം തന്നെയാണ്, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അതിന് നിയന്ത്രണം വേണം, അതിന് അച്ചടക്കം വേണം, അത് നിയന്ത്രിക്കേണ്ടതുണ്ട്, അതിനെപ്പറ്റിയൊക്കെ നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാ
ദേവാലയങ്ങളുടെയും ശബ്ദം നിർത്തണം, പള്ളിയിലത്തെ മാത്രം നിർത്തണ്ട എന്ന് പറഞ്ഞാൽ കുഴപ്പം എവിടെ എത്തി? പള്ളിയിലത്തെ പാങ്കുടുക്കൽ മാത്രം നിർത്തണ്ട, വേറുള്ള ദേവാലയങ്ങളിലെ ശബ്ദ കോലാഹലങ്ങൾ മുഴുക്കൻ നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ആരാത് പറയുന്നത്? ഒരു മുസ്ലിമ. ഒരു ഹിന്ദുവാ പറഞ്ഞതെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു മുസ്ലിം അത് പറഞ്ഞത്. അതിന്റെ വൈരാഗ്യം ആ മുസ്ലിമിനോട് മാത്രമാണ് ഉണ്ടാവുക? ആ മുസ്ലിമിനോട് മാത്രമാണോ അതിന്റെ വൈരാഗ്യം ഉണ്ടാവുക? ഇവരെ പറയിപ്പിക്കുകയാണെന്നല്ലേ പറയാ, അത്രല്ലേ പറയുള്ളൂ. ഇവരെ പറയിപ്പിക്കുകയാണ് ചില വിഷയങ്ങളെ പറ്റിയൊക്കെ. നമ്മൾ സഹാബികളിൽപ്പെട്ട നല്ലവരാണെന്ന് കാണുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് മറ്റവർ പറയിപ്പിക്കുകയാണ്. ശരിയാണ്, ജിയോണിസ്റ്റുകൾ അവിടുത്തെ ജൂതന്മാർ അബൂഹുറിനെ കൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് അയാൾ ജൂതനാണെങ്കിലും ചിലത് ജൂതന്മാർ പറയിപ്പിക്കുന്നതുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ സിദ്ധാന്തം അതുകൊണ്ടിട്ട്. അതുപോലെ ദേവാലയങ്ങളിൽ വെച്ച് എത്രയും മറ്റുള്ളവർക്കൊന്നും അവരുടെ ആചാരങ്ങളോ വഴികളോ ഒന്നും ഉറക്കെ പറയാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ വെച്ച് അത് കുറച്ച് സമയമുള്ളൂ. കുറച്ച് സമയം തന്നെ ചില്ലറ ശല്യ പാതരക്കം തന്നെ മതിയില്ല അവിടെ കൊടുക്കുന്നത്. ആ ചില സ്ഥലങ്ങളിൽ പാതരക്കാൻ വാങ്ങി കൊടുക്കില്ല, രണ്ട് പൊന്നാനിയിലുണ്ട്, ആ മൂന്ന് മണിക്കൊക്കെ വാങ്ങി കൊടുക്കും. ഹജ്ജ് നിൽക്കാനാണ്, ഇവിടുത്തെ ഹജ്ജുമില്ല ബാങ്കുമില്ല. അങ്ങനത്തെ സ്ഥലത്താണ് ഇവിടെ മൂന്ന് മണിക്കൊക്കെ ബാങ്ക് കൊടുത്തിട്ട് ഹജ്ജ് എത്തിക്കാൻ വേണ്ടി ആളെ വിളിപ്പിക്കുന്നത്. ഇവിടെ പൊന്നാനിയിൽ തന്നെ ഇപ്പൊ നിലനിന്ന് പോരുന്ന ഒരു ആചാര. പൊന്നാനി മുസ്ലിമീങ്ങൾ മാത്രമേ ഉള്ളൂ, അമുസ്ലിങ്ങളുമില്ല. ഈ പാതർക്ക് പോലും ഇങ്ങനെ ആർക്ക് വിളിച്ച് ബാങ്ക് കൊടുത്താൽ ഇവിടെ നാട്ടുകാർക്ക് ശല്യമുണ്ടെന്ന് അവർ ആയിരം കൊല്ലമായിട്ട് മിണ്ടാതിരുന്നതിന് അവരെ നമ്മൾ സ്തുതിക്കണം. ആയിരം കൊല്ലമായിട്ട് അവരതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കാതിരുന്നതിന് നമ്മളവരെ സ്തുതിക്കണം. നമ്മളാണെ സമ്മതിക്കില്ല, ഞങ്ങളെ കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ നിങ്ങളൊരു കൊട്ടും പാട്ടും പറഞ്ഞിട്ട് ഇവിടെ ജിഹാദിനൊരുങ്ങും. നമ്മളാണെങ്കിൽ അവർ ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് 1300 കൊല്ലം കഴിഞ്ഞിട്ടേ അവർ ജിഹാദിന് ഒരുങ്ങുന്നുള്ളൂ. അത് ചില്ലറ കാര്യമൊന്നുമില്ല, ചെറിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചിന്തിക്കണം. എന്നാൽ ദേവാലയങ്ങളിൽ നിന്ന് ശബ്ദകോലാഹലം പാടില്ല, ഒന്നും പാടില്ല എന്ന് പറഞ്ഞൂടെ? പള്ളി ഒഴിവാക്കണം. അവിടെ പള്ളി ഒഴിവാക്കിയ തെറ്റല്ലേ? ഇതിനടിസ്ഥാനം ഇനി തിരക്കില്ല. ഇതൊരു ഇസ്ലാമിക ആചാരമാണോ ഈ ഭാഗം എന്നുള്ളത്? ഇസ്ലാമിക ആചാരമല്ല. ആകെ 5 സെന്റൻസ് ആയിട്ടുള്ളത്, അതിൽ 7 തെറ്റുണ്ട്. ഖുർആനിന് വിരുദ്ധമായതെന്ന് അച്ചടിച്ചു കൊടുത്തിട്ട് ഓരോറ്റം നിന്ന് ഇന്ന് വരെ മറുപടി പറയാൻ കഴിയാത്ത ഇവര് ഇത് ഇസ്ലാമിന്റെ ആചാരമാണെന്ന് പറഞ്ഞ് കൊണ്ടുവരത്തി. എന്നിട്ട് ഈ കോടികൾ, ഈ ന്യൂനപക്ഷത്തിന് മേൽ കോടികളെ ശത്രുക്കളാക്കി മാറ്റിയിട്ട് ആഞ്ഞ് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നിലനിർത്തുക, അതിൽ ഭ്രാന്ത് വിളക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങളാണോ? പൂർവീകർ ചെയ്ത തെറ്റിന് നമ്മൾ മാപ്പ് പറയേണ്ടി വരും, മാപ്പ് പറയേണ്ടി വരും. ഓറി മുഹമ്മദ് 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ച് ഇവിടെ കൊള്ള ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ അതിന് മാപ്പ് പരസ്യപ്പെടുത്തണം. പിൻകാലക്കാരെ, തെൻതലമുറക്കാരെ നമ്മൾ പരസ്യപ്പെടുത്തണം. തെറ്റായിരുന്നു, ഇസ്ലാമിന്റെ പേരിലാളി ചെയ്തത് ശരിയല്ല, അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, അതൊക്കെ മഹാതമ്മാടിത്തരമാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു സോമനാഥ ക്ഷേത്രം, കോടിക്കണക്കിൽ സമ്പത്ത്, സ്വർണം, അതുപോലെ രത്നങ്ങൾ, ഇതൊക്കെ അവരുടേതായ ദൈവങ്ങൾക്ക്. ദൈവം ശരിയാണോ അല്ല? ഇപ്പൊ നമ്മുടെ ദൈവം ശരിയാണോ, അവരുടെ ദൈവം ശരിയാണോ അല്ലെന്ന് കേട്ടെ? നമ്മുടെ ദൈവം അവിടെ ശരിയാണ്. നമ്മൾ ഏത് ദൈവത്തിന് നമ്മൾ ശ്രദ്ധിക്കുന്നത്? നമ്മളെ ഈ തമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്യിപ്പിക്കുന്നത്, എല്ലാ ഷെറും ഹൈറും മുഴുവൻ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമാണെന്നാ നമ്മുടെ വിശ്വാസം? അങ്ങനെ ദൈവം നമുക്കുണ്ടോ? യഥാർത്ഥത്തിൽ എല്ലാ ഹൈറും ഷെറും ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നല്ലത് മാത്രം ചെയ്യിപ്പിക്കാൻ പറയും ചെയ്തു, ചെയ്യിപ്പിക്കും ചെയ്യുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന ഈ കോടിക്കണക്കിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആൾക്കാർ സകല തമ്മാടിത്തരങ്ങളും ചെയ്തിട്ട് ഇത് മുഴുവൻ പടച്ചവൻ ചെയ്യിപ്പിക്കാണെന്ന് പ്രമാണം എഴുതി വെച്ചിട്ട് അടിച്ച് പഠിപ്പിക്കാൻ ചെയ്യണം. ഇങ്ങനത്തെ ദൈവം നമ്മൾക്കുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ അവരുടെ ദൈവത്തെ കുറ്റം പറയണേ, നമ്മളുടെ ദൈവവിശ്വാസാദ്യം ശരിയാണ്, ദൈവമുണ്ട് ശരിയാണ്. പക്ഷെ അവർ പഠിച്ച ദൈവം ശരിയല്ല, നമ്മൾ പഠിച്ച ദൈവം ശരിയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൗമുകൾ. എന്താ ഇസ്ലാംകാരം 10 5 കെട്ട്, പിന്നെ 2 കെട്ട്, പിന്നെ 3 കെട്ട്, അങ്ങനെ ഒക്കെക്കൂടി കെട്ടിട്ട് ഇപ്പൊ ഇസ്ലാം ഈമാൻ കാര്യത്തിലാണ് എന്താ എത്തിയത്? എല്ലാ ഹൈറും ഷെറും അവിടെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ഇസ്ലാംകാരം കെട്ടിട്ട് ചെയ്ത പണിയപ്പം എല്ലാ ഹൈറും ഷെറും ചെയ്യിപ്പിക്കുന്നത് അതാണ്. അതൊക്കെ അള്ളാന്റെ അടുത്തുനിന്നാണ്. ഇവിടെ കക്കുന്നുണ്ട്, കൊള്ള ചെയ്യുന്നുണ്ട്, ബലാത്സംഗം നടത്തുന്നുണ്ട്, പിന്നെ യുദ്ധങ്ങൾ തന്നെ അക്രമമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്യിപ്പിക്കുന്ന ആരാണ്? അള്ളയാണെന്നാണ്. നമ്മളിൽ നിന്നിപ്പോ മറ്റൊരു പഠിച്ചു. ഇത് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയവിശ്വാസം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അവിടെ കല്യാൺ സിംഗിനും മറ്റൊക്കെ അറിയാം. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പേരെന്താ പറഞ്ഞെന്നറിയോ? അന്നത്തെ അതൊക്കെ ദൈവവിധിയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് പള്ളിന്റെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കേൾപ്പിച്ചു. ഗവൺമെന്റ് പറഞ്ഞും കേട്ടില്ല, കോർട്ട് പറഞ്ഞും കേട്ടില്ല, ഒന്നും കേൾക്കാതെ എല്ലാ തമ്മാടിത്തരങ്ങളും ചെയ്തിട്ട് അവസാനം പേടെ പറഞ്ഞെന്താന്നറിയോ? എന്താ മുസ്ലിങ്ങൾക്ക് മറുപടി പറയാൻ വെച്ചാൽ ആൾക്കറിയാം. മുസ്ലിമീങ്ങളുടെ ഒറ്റൊന്നിനും മറുപടി പറയാൻ നാവ് പൊന്തുലാന്ന് അയാൾക്കറിയാം. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഇതെല്ലാം ദൈവകൽപ്പന നടന്നു പോയെന്നേ ഉള്ളൂ, ഞാൻ അതിൽ ഉത്തരവാദിയല്ല. പരസ്യമായിട്ട് പറഞ്ഞില്ലേ, പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലേ, ഇതിന് ചോദ്യം ചെയ്യാൻ ഈ 90-12 crore മുസ്ലിമീങ്ങളുടെ ഒറ്റൊന്നിനെ ചോദ്യം ചെയ്യാൻ സാധ്യത. അത് ശരി തന്നെയാണ്, അല്ലാണ്ട് കൽപ്പന പറയാറെല്ലാം ഒന്നും നടക്കില്ല, കാര്യങ്ങളില്ല. പിന്നെ ആരെയും ഇനി ആക്ഷേപിക്കുന്നത്? പിന്നെ ഏത് സിംഗിനെ കൂടെ ആക്ഷേപിക്കാൻ കഴിയുക? ഇതൊക്കെ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം കൊലപാതകങ്ങൾ നടക്കുന്നു, പള്ളി പൊളിക്കുന്നു, ക്ഷേത്രം പൊളിക്കുന്നു, സംഘട്ടനം ഉണ്ടാവുന്നു, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മരിക്കുന്നു, ഒക്കെ ദൈവവിധിയാണ്. യാതൊരു നിറത്തിലെ മുഅവിയ പറഞ്ഞ മാതിരി മുഅവിയാണ് ആദ്യം ഉണ്ടാക്കിയ ആൾ. ഇവിടെ കുഴപ്പം മുഴുവൻ ആരംഭിച്ച് ഇസ്ലാമിന് കുഴപ്പം ആരംഭിച്ചത് മുഅവിയ. മുഅവിയാണ് ആദ്യമായിട്ട് ദൈവവിധി ലോകത്ത് പ്രചരിപ്പിച്ച ഒന്നാമത്തെ ഇമാമൻ, മുഅവിയ അബൂ ഹുറൈറയും കൂടിയിട്ട്. അങ്ങനത്തെ ഒരു ദൈവവിധി ഇസ്ലാമിലില്ല, ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഈമാങ്കാരം മാറുണ്ടാക്കിയത് തമ്മടിത്തരമാണ്. അങ്ങനത്തെ ഒരു വിഷയം ഇസ്ലാമിലില്ല, അത് വിശ്വസിച്ചവർ നശിക്കുകയും ചെയ്യും. ആ നാശാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അഞ്ച് ഈമാങ്കാരും അല്ല എണ്ണി 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 പറഞ്ഞിട്ട് അത് നമ്മൾ ആറാമത്തെ ഒന്നും കൂടിയുണ്ട്. ആറാമത്തെ എന്താ? എല്ലാ കുരുത്തക്കളും ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് തന്നെ എല്ലാ കുരുത്തക്കളും ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞില്ല, അതോടുകൂടി കാര്യം കഴിഞ്ഞു, എല്ലാ പണിയും അതോടുകൂടി അവസാനിച്ചു. എന്ത് അക്രമം ചെയ്തിരുന്നാലും പറയലൊക്കെ അള്ളാന്റെ കൽപ്പന പ്രകാരം വന്ന് ചേർന്നു. എന്നാൽ പിന്നെ അള്ള ശിക്ഷിക്കൂ, ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ കൂടി മുസ്ലിം സമുദായത്തെ അമുസ്ലിങ്ങളാക്കി മാറ്റിയിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് ഇവിടെ കൊള്ളയും കൊലയും യുദ്ധവും നടന്നിട്ട് കോടികൾ ചത്തൊടുങ്ങുകയാണെങ്കിൽ ആരാതിന് ഉത്തരവാദി? ഖുർആനല്ല അതിന് ഉത്തരവാദി. ഖുർആനല്ല അതിന് ഉത്തരവാദി. അതിന് ഉത്തരവാദി ഈ മതം ഉണ്ടാക്കിയ ആൾക്കാർ. ആരാ ഈ മതം ഉണ്ടാക്കിയത്? ഏറ്റവും വലിയ ആരാധന നിസ്കാരമാണ്, സ്വർഗത്തിൽ നടത്താൻ ഏറ്റവും മുന്തിയ കർമ്മം ഉപാധിയും അത് തന്നെയാണ്. അത് പൂർത്തിയാക്കിയവർക്ക് സ്വർഗം കിട്ടാതിരിക്കൂല, നോമ്പ് കൂടി പൂർത്തിയാക്കിയ സ്വർഗം ഫറളുവായി എന്നൊക്കെയുള്ള കിതാബുകളോട് എഴുതി പഠിപ്പിച്ചിട്ട് അതിൽ ഇന്നും വിശ്വസിച്ചു പോരുന്ന അതിനും വേണ്ടിയിട്ട് കോടികൾ ചെലവാക്കിയിട്ട് ഖുർആന്റെ ഒരു അധ്യായം നല്ല രൂപത്തിൽ അൽബക്കറയെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു കോളേജ് ഈ ലോകത്തുണ്ടാക്കാതെ ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ പറഞ്ഞിട്ട് ഹിന്ദുക്കൾ സകലും നരകത്തിന്റെ പറയാണ്, ഈ തമ്മാടിത്തരങ്ങൾ പറഞ്ഞ് നമ്മളാണ് സ്വർഗത്തിലെ ഉന്നതന്മാർ എന്ന് പ്രസംഗിച്ചു നടന്നാലേ ആയിരം കൊല്ലം ശ്രമിച്ചത് ഭാഗ്യ. ആയിരം ആയിരത്തി മുന്നൂറ് കൊല്ലം അവർ ശ്രമിച്ചില്ലേ, അത് ഭാഗ്യ. ഒരു പാമ്പിനെ കൊന്ന കാബറിനെ കൊന്ന കൂലുണ്ടെന്നുള്ള കിതാബ് ചുട്ടുകരിക്കാൻ, കുന്തത്തിമ നാട്ടിയിട്ട് ചുട്ടുകരിക്കാൻ നമ്മളുടെ സംഘടന തയ്യാറാവണം. നമ്മളതിന് ഘോഷയാത്ര നടത്തണം. ഒരു കാഫിറിനെ കൊന്നാൽ ഒരു പാമ്പിനെ കൊന്നാൽ കാഫിറിനെ കൊന്ന കൂലിയുണ്ടെന്ന് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പല പള്ളികളിലും മദ്രസകളിലും ഇന്നും പഠിപ്പിച്ചു പോരുകയാണ്. അങ്ങനത്തെ കിതാബിത ഞങ്ങൾക്ക് ബാധകല്ല. ഇത് ഞങ്ങളെ ആൾക്കാരെ എഴുതിയതല്ല, ഞങ്ങളെ കൂട്ടത്തിലുള്ള എഴുതിയതല്ല. അള്ളാഹും റസൂലും ഇത് അറിയേയില്ല. കാഫിറിനെ കൊന്നാൽ പാമ്പിനെ കൊന്നാൽ, കാഫിറിനെ കൊന്ന കൂലിയുണ്ട്, അപ്പറണ്ടിനെ കൊന്നാലും കൂലിയുണ്ട് എന്നായി. അതിന്റെ അർത്ഥപ്പെതാണ്. അപ്പൊ കാഫിറിനെ കൊന്നാലും കൂലിയുണ്ട്, പാമ്പിനെ കൊന്നാലും കൂലിയുണ്ട്. അപ്പോ മാത്രമല്ല, കാഫിറിനെ കൊന്നാൽ കുറച്ചധികം കൂലുണ്ടെന്നും വന്നു. ഈ ഉപമകള് പിന്നെ അലങ്കാരശാസ്ത്രത്തിൽ ഉപമിക്കുന്നതിന് ആ ഏതിനോടാണ് ഉപമിക്കപ്പെടുന്നതെങ്കിൽ അതിന് കൂടുതൽ ശക്തി വേണം എന്നതിന്റെ നിയമം. ചന്ദ്രനെ പോലെ പ്രകാശമുള്ള മുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശം അതിനേക്കാൾ മേലെ നിൽക്കണം. ചന്ദ്രനേക്കാൾ അതിന്റെ പ്രകാശം കൊടുത്ത് പറയാൻ പാടില്ല. ഇതുപോലെ അപ്പൊ പാമ്പിനെ കൊന്നാൽ കാഫിറിനെ കൊന്ന കൂലി എന്ന് ഉപമിച്ച് പറയുമ്പോൾ കാഫിറിനെ കൊന്നാൽ കൂടുതൽ കൂലിയുണ്ട് എന്ന് അവിടെ അലങ്കാരശാസ്ത്രത്തിൽ വന്നു കഴിഞ്ഞു, അതിന്റെ സാഹിത്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ ബുദ്ധിയുള്ളവർ ഈ ലോകത്തിൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കുറെ കാലായി കണ്ടു. ഇക്കണ്ട കാലം ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് അവർക്കറിയാം. എന്നാലും അവർ ക്ഷണിച്ചിരുന്നു. അവസാന സ്പീക്കർ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യന് കെടുന്നുറങ്ങാൻ നിവൃത്തിയില്ലാത്ത ജാതിയിൽ അഞ്ചു നേരം കൂക്കുമ്പിളി ആയാൽ അവരിത്രേ ചെയ്യുള്ളൂ. നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ധമ്മാടിത്തരങ്ങളെപ്പറ്റി നമുക്ക് ബോധം വേണം. അവിടെ ഒരു പള്ളിയിൽ മുമ്പ് തന്നെയാണ് വിഗ്രഹം അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. 10-50 കൊല്ലം മുമ്പ് അത് കൊണ്ട് വിഗ്രഹം കൊണ്ടുപോയി സ്ഥാപിക്കുമ്പോൾ നോക്കാൻ അവിടെ ആളുണ്ടായില്ല. കാരണം നിക്കരിക്കാൻ നിന്നില്ലേ കാണുള്ളൂ. നിക്കരിക്കാൻ ചെന്നെങ്കിലല്ലേ വിഗ്രഹം കൊണ്ടുവെക്കുന്നത് കാണുള്ളൂ. അപ്പൊ നിക്കരിക്കാനേ പോലില്ല എന്നർത്ഥം. ഒരൊറ്റൊന്ന് നിക്കരിക്കാൻ പോവാത്ത പള്ളിയിൽ ആരെങ്കിലും അവിടെ കയറിയിട്ട് ഞങ്ങളെ സലാമെന്ന് പറഞ്ഞിട്ട് വിഗ്രഹം വെച്ച് ആരാധന അതിച്ചോട്ട് നിക്കരിക്കാൻ പോവാത്തവർക്ക് അവിടുത്തെ വിഗ്രഹം നോക്കേണ്ട ആവശ്യം എന്താ? എന്ന് വെച്ചാൽ പോരെ, ഏതെങ്കിലും ആട്ടൊരു പ്രശ്നമായിട്ട് അങ്ങോട്ടോ പ്രശ്നമായി വന്നാലും മര്യാദക്ക് വർത്താനം പറയണ്ടേ? ഞങ്ങളിവിടെ എംറുൽ ഖത്താബാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും. ആ എംറുൽ ഖത്താബിനെ അങ്ങോട്ട് ശരിയാക്കില്ല, സംഗതി ശരിയാക്കില്ല. പക്ഷെ എംറുൽ ഖത്താബിനെ ഒന്നും മറന്നു നിർത്തില്ല. എംറുൽ ഖത്താബ് ഞാൻ എംറുൽ ഖത്താബ് തന്നെയാണ്, എനിക്കിവിടെ ഖുർആൻ പറയാതിരിക്കാൻ പറ്റൂല. ഖുർആൻ അനുസരിച്ച് ഞാൻ ഇതിലെ ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊന്നു. അത് സംഗതി ശരിയാണ്. പക്ഷെ നമുക്ക് പറയാതിരിക്കാം നോക്കും. നമ്മൾക്ക് ഇവിടെ എംറുൽ ഖത്താബ് ആയിട്ടുണ്ടോ? ആയിട്ടില്ല. ആയിട്ടില്ലെങ്കിൽ എംറുൽ ഖത്താബ് നടിക്കരുത്, ഇവിടായി പറയും ചെയ്യരുത്. ഒന്നിൽ രണ്ടരട്ടിയിലധികം നമ്മൾ പറയാറുണ്ട്. ഒരാൾക്ക് രണ്ടാള് അവിടെ പോരാടാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. 10 കോടി ഉണ്ടെങ്കിൽ 30 കോടിയോട് പോരാടാനുള്ള അധികാരം നിർബന്ധം നമ്മൾക്കുണ്ടെന്ന് പറയാ. ഇവിടെ 12 കോടിക്ക് 75 കോടി ഉണ്ടെങ്കിൽ പോരാടാൻ പാടില്ല. മര്യാദക്ക് പറയുന്നത് കേൾക്കണം. വിട്ടുവീഴ്ചയ്ക്കുന്ന പല സ്ഥലത്തും ബോർഡുകൾ കാണാം. മുസ്ലിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. വലിയ അന്യായമൊന്നുമല്ലപ്പ ബോർഡ്. കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ വേണം. വലിയ അന്യായമുള്ള ബോർഡൊന്നുമല്ല. വിട്ടുവീഴ്ച കുറച്ച് ചെയ്യണം. കാരണം
അക്രമങ്ങൾ കുറെ നമ്മളുടെ ഭാഗത്ത് നിന്ന് നടന്നു പോയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അത് നമ്മൾ മാപ്പ് പറയണം. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഇനി പഠിപ്പിക്കരുതെന്ന് പറയണം. അതിനൊന്നിനും ഇവിടെ തയ്യാറില്ല. ഞങ്ങൾ ഷഹീദാവും, അതെ ഷഹീദാവുണ്ട്, ഞങ്ങൾ ഷഹീദാവെന്ന് പറയണ്ട, പറയാതെ തന്നെ ഷഹീദാവുക. ഇനി എത്രയോ ഷഹീദാവാൻ പോവുകയാണ്. ഇപ്പതാ 15 ലക്ഷത്തിന്റെ റാലി, അത് നടക്കൂല എന്ന് ഗവൺമെന്റ് നടത്തുന്നു. മറ്റൊരു അവസാനം ഏതാ ജയിക്കുക, നടക്കുന്നുള്ളത് തന്നെ. അങ്ങനെ സംഭവിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഗവൺമെന്റ് കടലാസ് ചെയ്യലൊക്കെ ആ കയ്യൂക്കുള്ളവർ ചെയ്യേണ്ടത് അത് ചെയ്യും. കടലാസിൽ ഇങ്ങനെ പറയും, നിരോധിച്ചിരിക്കണം, ഒരൊറ്റക്കുട്ടി അത് എടുക്കൂല, അടുത്താൽ ബോംബ് എന്നൊക്കെ പറയും. പക്ഷേ ആ ദിവസം കഴിഞ്ഞ ദേശം പറഞ്ഞേക്കാം, അവിടെ ലക്ഷക്കണക്കിൽ കർഷക നടത്തി പള്ളി എന്നുള്ളത് മാത്രമല്ല, അവിടെ പള്ളിയിലത്തെ തറയും കൂടി കോരി എന്നൊക്കെ വരുന്ന വാർത്തകൾ നമ്മളിപ്പോ കാണാൻ പോവുകയാണ്. ഇതൊക്കെ ഇനി സംഭവിക്കാൻ പോണം. ഇതൊക്കെ ചെയ്താൽ എന്തെങ്കിലും എതിർക്കാൻ ആർക്കാ എതിർക്കാൻ കഴിയുക? ഈ 85 കോടി അതിൽ 3/4 അരക്കാരും ഒരു ഭാഗം ഗവൺമെന്റും അത് തന്നെ, ആയുധം അവർ തന്നെ. അവരിൽ നിന്ന് എതിർക്കാൻ ഈ ലോകത്തൊരു മുസ്ലിം രാഷ്ട്രമാണ്. നമ്മളെ 12 കോടി മുസ്ലിമിങ്ങൾ പോട്ടെ, ഈ 100 കോടി മുസ്ലിമിങ്ങളൊക്കെ കൂടി കൂടിയാൽ ഇതിനെ എതിർക്കാൻ കഴിയുക? കഴിയില്ല, കഴിയില്ല. സംഭവം അങ്ങനെയാണ്. എന്താ കാരണം? ഒന്നാമത്തെ 100 കോടിയൊക്കെ കൂടി പരന്നു കിടക്കാം. ഇവർക്കൊരു ഏകീകരണമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്, ഒരു സിദ്ധാന്തം. ഏകീകരിച്ച ഒരു സിദ്ധാന്തം അവർക്കുണ്ടോ? അടിസ്ഥാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഖുർആൻ പറയാനല്ലാതെ ഖുർആൻ പഠിപ്പിക്കാനുള്ള കോളേജ് ഇന്നുവരെ അവരുണ്ടാക്കിയിട്ടുണ്ടോ? ഈ 48 രാഷ്ട്രങ്ങൾ കാണിച്ചിടാവോ? ഖുർആൻ പഠനത്തിന്, ഖുർആൻ നിയമങ്ങൾ വിസ്തരിച്ച് പഠിക്കാൻ, വിശദീകരിച്ച് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോളേജ്, ഖുർആൻ നിയമ ഗവേഷണം വേണ്ട, ഇനി നിയമം പോട്ടെ, ഖുർആൻ ഗവേഷണം എന്നും പറഞ്ഞിട്ട് ഒരു റിസർച്ച് കോളേജ് ഈ ഭൂമുഖത്ത് ഉണ്ടാക്കിയോ? ഈ സുന്നത്ത് ജമാഅത്തിന്റെ 90 കോടി ഉണ്ടാക്കിയോ? ഒരൊറ്റ സ്ഥലത്ത് കാണുക. ഈജിപ്തിൽ പോലുമില്ല. ഈജിപ്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി. അവിടെ പോലും ഖുർആൻ ഗവേഷണത്തിനായിട്ട് ഖുർആന്റെ നിയമങ്ങളും അതിലുള്ള സിദ്ധാന്തങ്ങളും ഗവേഷണം ചെയ്ത് റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു കോഴ്സ് അല്ലത് സർവകലാശാലയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ഷഹീദാവുക, ചത്തുപോവുകയോ ചെയ്താൽ ആർക്കാ നഷ്ടം? ആർക്കും നഷ്ടം, എല്ലാവർക്കും നഷ്ടമല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ല. കാരണം ഈ തോന്നിയസം പറഞ്ഞ് വേണ്ടാത്തത് ചെയ്ത് വേണ്ടാത്തത് പഠിച്ച് അങ്ങനെ ചത്തുപോണെങ്കിൽ എന്ത് പേടിക്കണം, എന്താ വിചാരമാണ്, എന്താ ദുഃഖിക്കണം? ഒരു കാര്യമില്ല, അതിലൊന്നിന്റെ കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ എന്ത് വേണം? നമ്മളിപ്പോ ഇതിന്റെ ഇടയിലുണ്ടല്ലോ. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കെങ്കിലും വേണ്ടേ? നടപ്പിലാക്കാൻ പോകുന്നത് നമുക്ക് സാധ്യത, ചിന്തിക്കെങ്കിലും വേണം. ചിന്തിക്കേണ്ടത് എന്താ? അപ്പൊ ചിന്തിക്കേണ്ടത്, ഖുർആൻ വളരെ ദീർഘദൃഷ്ടിയോടു കൂടിയാണ് ഖുർആൻ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ ദീർഘദൃഷ്ടിയോടു കൂടിയാണ്. ഏറ്റവും വലിയ വർഗീയവാദികൾക്കെതിരെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾക്കിടയിൽ, വർഗീയ സിദ്ധാന്തത്തിൽ അരക്കിട്ടുറപ്പിച്ച അറബികൾക്കിടയിൽ മറ്റ് സമുദായത്തിൽ നിന്ന് വിവാഹം ചെയ്തോളൂ, അതിലൊരു ചുക്കുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഖുർആൻ അവസാനിച്ചത്. സൂറത്തുൽ മാഇദയിലെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഗുരുത്തം കെട്ട സമുദായമാണ് ജൂതന്മാർ. ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഏറ്റവും വലിയ ഗുരുത്തം കെട്ട സമുദായം എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ്. തന്നി കപടന്മാർ, ഖുർആനും തൗറാത്തും കാട്ടിമറിച്ച് നുണ പറഞ്ഞ് ഫിത്നയുണ്ടാക്കി ഈ വേണ്ടാത്ത കള്ളസിദ്ധാന്തങ്ങളൊക്കെ ലോകത്ത് അടിച്ച് പരത്തുന്നവരാണ് ഇവർ എന്ന് ഖുർആൻ പറഞ്ഞതാ. വേറെ ആരും പറഞ്ഞാലോ, ഖുർആൻ തന്നെ പറയണം. ഇവർക്ക് അള്ളാഹുവിന്റെ കലിമത്തുകൾ, അള്ളാഹുവിന്റെ വാക്യങ്ങൾ അട്ടിമറിക്കുന്ന പണിയാണ് ഇവർക്ക് കാര്യമായിട്ടുള്ളത് എന്ന് അള്ളാഹ പറഞ്ഞതാ. എന്നിട്ടാ അള്ളാഹ പറഞ്ഞത്, എന്നാലും വേണ്ടില്ല, വിവാഹബന്ധമൊക്കെ ഒന്ന് നടന്നോട്ടെ. അപ്പൊ അത് ഈ പറഞ്ഞ അള്ളാഹ് ബോധം ചെയ്ത് പറയുമ്പോ ബോധമുണ്ട്, അള്ളാഹ്ക്ക് ബോധം ഏറിയിട്ടപ്പൊ അങ്ങനെ പറഞ്ഞത്. ഇതിങ്ങനല്ലാതെ ഈ ജാതി കുപ്പിക്കണ്ടങ്ങളെ, ഇത്തരത്തിലുള്ള തമ്മാടികൾ തന്നെ, ആ ജാതി കാഫിറുകളെ കൂട്ടിപ്പിടിച്ചിട്ട് കുടുംബത്തിൽ കൂടി ഏച്ചുകൂട്ടിക്കൊണ്ടെങ്കിലല്ലാതെ ഈ മനുഷ്യ സമൂഹത്തിനിവിടെ നിലനിൽപ്പുണ്ടാവില്ലെന്ന് അള്ളാഹ്ക്കറിയാം, അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് ആ ജൂതന്മാരിൽ നിന്നും കല്യാണം നടന്നോട്ടെ, ആ ക്രിസ്ത്യാനിൽ നിന്നും കല്യാണം കഴിച്ചോളി, അത് പരസ്യമായ ഹലാലാണ്, ഉഹില്ലരക്കുന്ന നിങ്ങൾക്കത് ഹലാലാക്കിയിരിക്കുന്നു. കറാഹത്ത് പോലുമില്ല, കറാഹത്ത് പോലുമില്ല. ഒരു ജൂതന്റെ മകളെ, ഒരു ക്രിസ്ത്യന്റെ മകളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിക്കുന്ന അവന്റെ വീട്ടിൽ പോയിട്ട് അവിടെ അറയിൽ കിടക്കുന്നതിനോ അവിടെ മധുവിധു ആഘോഷിക്കുന്നതിനോ അവന്റെ ഭക്ഷണം കഴിക്കുന്നതിനോ അർത്ഥതാണ് അമ്മോസൻ. അമ്മോസൻ ആരാ? ഒരുപക്ഷെ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ. ഈ അമ്മോസനെ അർക്കുന്നത് എന്നാലും വേണ്ടില്ല, ആ ഷാപ്പാട് കഴിച്ചോളൂ എന്ന് പരസ്യമായിട്ട് പെർമിഷൻ നൽകി അങ്ങനത്തെ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് എന്തവിടെ നടക്കുന്നത്? ആ ജൂതന്മാരെ അർത്ഥോട്ടെ, ക്രിസ്ത്യാനികൾ അർത്ഥോട്ടെ, അങ്ങനെ അവിടുത്തെ സാപ്പാടും ബിരിയാണിയോ വർഷം പത്തിരി എന്തൊക്കെയാണ് ഒക്കെ തിന്നോളി, അവിടെ പുതിയപ്പളായിട്ട് പോന്നോളി എന്ന് പറഞ്ഞാൽ അപ്പൊ ഖുർആൻ ഇപ്പൊ എന്താണ്ടായത്? അതൊക്കെ അത് പഴയ കാലത്ത് വർത്താനാ, ഇസ്ലാമിലേക്ക് ബാധകമല്ലാന്ന് പറഞ്ഞത്. ഇവർ എഴുതിയിട്ടത് ഇസ്ലാമിലേക്കാണെന്നും ബാധകമല്ല, പഴയ കാലത്തുണ്ടായിരുന്ന ജൂത, അത് നബിക്ക് മുമ്പുണ്ടായിരുന്ന ജൂതന്മാരെ, നബിക്ക് മുമ്പുണ്ടായിരുന്ന ശരിയായ ജൂതന്മാരെ പറ്റി, ശരിയായ ക്രിസ്ത്യാനികളെ പറ്റിയാണ് പറഞ്ഞത്. ഇവരോട് ഇനി എന്താ പറയാ? അല്ല ഈ ഖുർആനിലപ്പോ അതൊക്കെ പറഞ്ഞത്, അപ്പൊ പറഞ്ഞെന്താ? നബിക്ക് മുമ്പുണ്ടായിരുന്ന ജൂതന്മാരെ പറ്റി ക്രിസ്ത്യാനികളെ പറ്റിയാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് ആ സിദ്ധാന്തം മൂടിവെച്ചു, മുസ്ലിംകളെ നടപ്പാക്കാതെ അവർ ഊറ്റി വെച്ചു, ആയുവാക്കാൻ അവർ സമ്മതിച്ചില്ല. ഇപ്പോ ഇത്രയും വലിയ വർഗീയ കലാപങ്ങളൊക്കെ നടത്തുന്നിടത്തോ നേതാക്കന്മാരുടെ ഇടയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു വർഗീയ വാദിന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട മരുമകളെയോ ജ്യേഷ്ഠന്റെ മകളെയോ ഇപ്പൊ ഒരു മുസ്ലിമിന്റെ കല്യാണം കഴിച്ച സംഭവം ഇന്നിനാണ് പത്രത്തിൽ വായിച്ചത്. ഇനിയാണ് പത്രത്തിൽ വായിച്ചു പടക്കേന്ദ്ര ഏറ്റവും വലിയ വർഗീയവാദി നേതാവ്. അയാളുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു ഹിന്ദു സ്ത്രീനെ ഒരു മുസ്ലിം പുരുഷന് കല്യാണം കഴിച്ചത് എല്ലാ പത്രത്തിലും ഒന്നോ ഇല്ലെന്നല്ല, ഒരു പത്രത്തിൽ നിന്ന് കേരള കൗമുദിയിൽ നിന്ന് വായിക്കാൻ കഴിയും. അപ്പോ ഏതായിരുന്നാലും ആ കുടുംബങ്ങൾ തമ്മിൽ ഇതല്ലുണ്ടാവരല്ലോ, ഉറപ്പല്ലേ? ആ കുടുംബങ്ങൾ തമ്മിൽ ഏതറിഞ്ഞ് തല്ലുണ്ടാവരല്ലോ, ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞില്ലേ? ഇത് നാട്ടടക്കി വേണം, ലോക അടക്കി വേണമെന്ന് അള്ള പറഞ്ഞത്. ചെറിയ കാര്യമാണെങ്കിൽ അത്ര വേഗം ഹലാലാക്കി തരുന്നില്ല. അത്രയും വലിയ ഗുരുതരമായ പ്രശ്ന ആദർശം രണ്ട്, ഒന്ന് നടന്ന കൂട്ടർ, ഒന്ന് സത്യം പറയുന്ന കൂട്ടർ. അതിൽ ജനിക്കുന്ന കുട്ടി എന്താവാന്ന് വെച്ചാൽ ഒരുപക്ഷെ ജൂതനാവും, അല്ലെങ്കിൽ ക്രിസ്ത്യനാവും, അല്ലെങ്കിൽ മുസ്ലിമാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതൊക്കറിയാം. ഇത് ആണും ഒരു ജൂത സ്ത്രീയും ഒരു മുസ്ലിം പുരുഷനും കൂടി കൂടിച്ചേർന്ന് ഉണ്ടാവുന്ന കുട്ടി എന്താണ് ആവുക? അത് മുസ്ലിം എന്നെ ആവുള്ളൂ എന്നൊന്നും നിയമല്ല, അത് അള്ളാഹുവറിയ. എന്തെങ്കിലും ആവും, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. അതിനേക്കാൾ നല്ലതേ ഈ മനുഷ്യലോകം ഇവിടെ നിലനിൽക്കണം. അതിന്റെ ഇടയിൽ കുറച്ചൊക്കെ കാഫിറോ മുശ്രിക്കോ ജൂതനോ ക്രിസ്ത്യൻ്റെയിലോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്തുണ്ട്? ഏത് ജൂതനായിരുന്നാലും വേണ്ടില്ല, ക്രിസ്ത്യനായാലും വേണ്ടില്ല, നല്ലത് ചെയ്താൽ ഞാൻ സ്വർഗം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ജാതി വ്യത്യാസമൊന്നും എനിക്കില്ല. നല്ലതാര് ചെയ്തു, ചെറുക്ക ആര് ഉപേക്ഷിച്ചു, ആരാണ് മിനിമം പരിപാടിയിൽ ഒരുമിച്ച് കൂടി വന്നതെങ്കിൽ അവരൊക്കെ ഞാൻ സ്വർഗത്തിൽ കടത്തിക്കോളാം, ജൂതന ക്രിസ്ത്യൻ എന്തിലായിക്കോട്ടെ എന്ന്. അതാണ് അവിടുന്ന് കല്യാണം ചോളം പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ നമ്മൾ ഇക്കാലം വരെ 90-90 കോടിയിലെത്തിയിട്ട് ഇന്ന് വരാൻ നിയമം സമ്മതിച്ചിട്ടുണ്ടോ? ഇനി സമ്മതിക്കും, ഇനി സമ്മതിക്കണം. ഇനിയിപ്പോ നെഞ്ഞി കാണിച്ചു കൊടുക്കും ഷഹീദാ വേണ്ടിട്ട്. എന്തിനായി നെഞ്ഞി, എന്തിനായി ഷഹീദാത്, ആരാതിന് കുഞ്ഞു കൊടുക്കാൻ? അവരൊന്ന് കുരിപ്പിടും. വേണ്ടാത്ത പള്ളിപ്പണി, വേണ്ടാത്ത വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ട്, അതിന്റെ പേരിൽ അവിടെ കൊക്കുമണി ഉണ്ടാക്കിയിട്ട്, മനുഷ്യന്മാർക്ക് ശല്യണ്ടാക്കി തീർത്തിട്ട്, ഇങ്ങനൊക്കെ ആരാധനാ ഭ്രാന്ത് മതഭ്രാന്ത് ഉണ്ടാക്കി അതിന്റെ പേരിൽ ലക്ഷങ്ങളും കോടികളും ഒട്ടാകെ ഷഹീദാവാൻ ഒരുങ്ങിയാലേ അള്ളാഹ്ക്ക് ഒരു വലിയ ഒരു വലിയ അള്ളാഹ്ക്കില്ല. നൂഹിന്റെ കാലത്ത് സകല നടത്തിനും കൂടി തൂഫാനാക്കി വിട്ടില്ലേ? അങ്ങനെ തൂഫാൻ വരേണ്ട വരണം എന്നല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അങ്ങനെ തൂഫാനാക്കി വിടേണ്ട കൗമാണ് ഈ 100 കോടിയിൽ 99 കോടി ആ ജാതിയാണ്. അത് പറഞ്ഞു സമ്മതിക്കില്ല, അള്ള പറഞ്ഞു മാത്രം സമ്മതിക്കില്ല, വേറെ പറഞ്ഞൊക്കെ സമ്മതിക്കും. അങ്ങനത്തെ കൗമ നമ്മളെ കൗമ. അപ്പൊ അവർക്ക് നാശം വരുന്നതിൽ നമ്മൾ വേറൊന്നും ദുഃഖിച്ചിട്ടും കുഞ്ചിതപ്പെട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. നാശങ്ങൾക്കുള്ള സകല വിത്തും നമ്മൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് നമ്മൾ സമ്മതിക്കും. സകല വിത്തും നമ്മൾ ഉണ്ടാക്കി. ഇവിടെ 5 മിനിറ്റിനേരല്ലേ ഒരു വാങ്ങുള്ളൂ, അങ്ങനെ വാങ്ങുകൊടുത്തു. വാങ്ങുകൊടുത്ത് പിന്നെ അത് സ്പീക്കർ വന്നു, 5 നേരം സ്പീക്കർ വന്നു. അങ്ങനെ കുറകാലം കേട്ടപ്പാട്ട് എന്നാൽ നമ്മളും തുടങ്ങുന്ന ആരും തുടങ്ങി. ഇനിയിപ്പോ ആരാ ആദ്യം നിർത്തേണ്ടത്? ആദ്യം നിർത്തേണ്ടത് ആരാ? ആദ്യം അവരെ കൊണ്ട് നിർത്തിക്കാൻ നിർത്തിട്ട് തുടങ്ങി. ഇതിവിടെ അവസാനിക്കൂല. ആദ്യം നിർത്തേണ്ടത് ഞമ്മളാ. ഞമ്മളെ ബാങ്ക് മറ്റേലാണ്ട് പറയാം, ബാങ്ക് നിർത്തേണ്ടത് ഞമ്മളെ. എന്തുകൊണ്ട്? ഈ ബാങ്ക് ഇസ്ലാമികല്ല, ഇത് തോന്നിയാസം പറയണ്ടേ. ഖുർആന് വിരുദ്ധമായിട്ടുള്ള തോന്നിയാസങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഇസ്ലാമികല്ല, അള്ളാഹ് അറിഞ്ഞിട്ടില്ല, നബി അറിഞ്ഞിട്ടില്ല, നബിന്റെ ഭാഷ അല്ല എന്നൊക്കെ അച്ചടിച്ചു കൊടുത്തിട്ടേ ഈ ആയിരക്കണക്കിൽ മുസ്ലിംമാരുണ്ടായിട്ട് ഒരൊറ്റ ഒന്ന് ചോദിക്കാൻ പറഞ്ഞില്ല. എന്താണ് നിങ്ങൾ ഈ അച്ചടിച്ചിരിക്കണമെന്ന് ചോദിക്കാൻ പറഞ്ഞില്ല. നവിലേട്ട നുണ അച്ചടിച്ചിട്ട് കള്ളപ്രചരണം നടത്തിയിട്ട് തേജോവധം ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർക്ക് നേരം അച്ചടിച്ചുവിടുന്നാൽ ഈ നേരം കണ്ട അച്ചടിച്ചൂടെ? നേരെ അച്ചടിക്കാൻ ഇല്ല, അവിടെ നേരില്ല, ഞമ്മളെ പറഞ്ഞൊക്കെ സത്യ. അപ്പൊ അവർ പറഞ്ഞൊക്കെ നോണിയാ, അതിൽ പിന്നെ അവരൊന്നും നേരില്ല. അപ്പൊ ഇതാദ്യം മാറ്റം. ഇത് അവരല്ല ജഡ്ജി ഒന്നും വേണ്ടത് പറയാ, ജഡ്ജി മറ്റേ പറഞ്ഞത് നമ്മൾ പറയും. അത് അമ്പലത്തിൽ നിന്നുള്ള പാട്ട് നിർത്തുകയാണെങ്കിൽ ഞമ്മളെ ഈ പാട്ടും നിർത്താം, കാരണം ഇത് പാട്ട് തന്നെയാണ്. ഇത് അള്ള പറഞ്ഞല്ല, അള്ള പറഞ്ഞതിനെതിരെ പോയി വിളിച്ചു പറഞ്ഞു, അതും നിർത്താം. ആർക്കും സജ്ജം വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മുമ്പുള്ള വലിയ ഭരണാധികാരിമാര് പലരും പലതും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ അത് ഇസ്ലാമല്ല, അവരും ഇസ്ലാമല്ല എന്ന് പറയാൻ മടിക്കണ്ട. ഇവിടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടാകാൻ വേണ്ടിയിട്ട് സ്വർണം കട്ടുകൊണ്ടാകാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്താൽ അതൊന്നും ഇസ്ലാമികളല്ല. സോമനാഥ ക്ഷേത്ര നേതൃത്വത്തെ പറഞ്ഞല്ലോ, 30 കൊല്ലം 1000 കൊല്ലം കൂടുമ്പോ ഒരു സ്വർണ റിങ് കയറ്റി വെക്കും അതിന്റെ മുക്കിൽ, ഇവിടുത്തെ വലിയ വിഗ്രഹത്തിന്റെ മുക്കിൽ. 1000 വർഷം കൂടുമ്പോഴാണ് അതിന്റെ ആഘോഷമായിട്ടാണ് ഒരു സ്വർണത്തിന്റെ വലിയ ഒരു തങ്കത്തിന്റെ ഒരു റിങ് അതിന്റെ മൂക്കിന്റെ ഉള്ളിൽ, വലിയ വിഗ്രഹമല്ലേ, അതിന്റെ ഉള്ളിൽ കയറ്റി വെക്കും. അങ്ങനെ 1000 വർഷം കൂടുന്ന അവസരത്തിൽ ഓരോ റിങ് കയറ്റാം. ഇതായിരുന്നു അവരുടെ സമ്പ്രദായം, ആചാരം. അങ്ങനെ അവരുടെ വലിയ മഹാവിഗ്രഹം പോയിട്ട് എത്രയോ ലക്ഷകോടിക്കണക്കിന് റുപ്യന്റെ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ ഉണ്ട്. ഇത് തന്നെ അല്ലാതെ തന്നെ എടുക്കാനുണ്ട്. അതിന്റെ പുറമെ ഈ വിമ്മം തന്നെ തലി പൊളിച്ച് തകർത്തു നോക്കുമ്പോ 30 റിങ് മൂക്കിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര കൊല്ലായി? 30 റിങ് 30,000 കൊല്ലം. 30,000 കൊല്ലം മുമ്പ് മുതൽക്ക് കൊണ്ടുവന്നു വരുന്ന അതിനെ പുണ്യം പറയില്ല. അപ്പൊ നമ്മള് സിർക്കന്നെ തനി സിർക്കന്നെ നമ്മൾ സമ്മതിച്ചു. ഇത്രയും വലിയ സിർക്ക് പൊളിച്ചിട്ട് സ്വർണം തട്ടാൻ വന്നതാ? അവിടെ ഇസ്ലാമതം പ്രചരിപ്പിക്കാൻ വന്നതല്ല, ഈ 30 സ്വർണ റിങ്ങും തട്ടാൻ വേണ്ടി വന്നതാ. അവിടെയുള്ള കോടിക്കണക്കിൽ ഉറപ്പിയ രത്നങ്ങളുണ്ട്, അത് തട്ടാൻ വേണ്ടി വന്നതാ. ഈ 17 പ്രാവശ്യം മക്കം വെച്ചത് പെണ്ണുങ്ങളെ തട്ടാനാ? ഇവിടെ ഇസ്ലാമതം നേരാക്കാനല്ല, ഇസ്ലാമതം പ്രചരിപ്പിക്കാനല്ല, ഖുർആൻ പഠിപ്പിക്കാനൊരു കോളേജ് അവരാരുണ്ടാക്കിയിട്ടില്ല. ഒരു സ്വന്തം പെണ്ണിനോടുള്ള പ്രേമത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ കോടാനുകോടി ഉറുപ്പിയ ഒരു ഖബറ് പണിയിപ്പിച്ചു ഒരു മുസ്ലിം രാജാവ്. സത്യല്ലേ? നമ്മളിപ്പോ ഇതിന്റെ പേരിൽ വലിയ മഹാ പുണ്യങ്ങളൊക്കെ പറഞ്ഞു നടക്കേണ്ട, ശരിയാണ്. എന്താ പുണ്യം? ഈ മുസ്ലിം സമുദായത്തിന്റെ കോടാനുകോടി ഉറുപ്പിയെ ചെലവാക്കിയിട്ട് ഒരു പെണ്ണിനോടുള്ള പ്രേമത്തിന് ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഖബറ് പണിയെടുത്തു താജ്മഹൽ. ഇത് ഇസ്ലാമികാണോ? ഇത് ഇസ്ലാമികാണോ? മുസ്ലിങ്ങളുടെ സ്വത്തല്ലേ അത്? അയാളെ തറവാട്ട് സ്വത്താണോ? മുസ്ലിമികളെ കോടാനുകോടി സമ്പത്ത് ഇവിടെ എന്തെല്ലാം ചെയ്യേണ്ട, എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു, ഇത്ര അവസരം എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തേണ്ടതുണ്ട്, അത് മുഴുവൻ ചെയ്യേണ്ട പണം ദശക്കണക്കിൽ കൊല്ലങ്ങൾ ലക്ഷക്കണക്കിൽ തൊഴിലാളികളെ കൊണ്ട് കോടാനുകോടി ഉറപ്പിയ സ്വന്തം ഒരു ഭാര്യയോടുള്ള പ്രേമം നിലനിർത്താൻ വേണ്ടി ഒരു മുസ്ലിം രാജാവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട പണി ലോകത്തൊരു രാജാവ് ചെയ്തിട്ടുണ്ടാവോ? ചെയ്തിട്ടില്ല. അത്ര ധമ്മാടിത്തങ്ങളുടെ നമ്മളെ വലിയ മഹാത്ഭുതങ്ങളായിട്ടും നമ്മളെ ഇജ്ജത്തായിട്ടും നമ്മളെ പ്രതാപമായിട്ടും പാടി നടക്കാം. ധമ്മാടിത്തരാണാ ചെയ്തത് എന്ന് പറയണം ആദ്യം. ധമ്മാടിത്തരാണാ ചെയ്തത്. ഇവിടെ ആരാന്റെ പണം കൊണ്ടല്ല മികവുണ്ടാക്കരുത്, പൊങ്ങച്ചം കാണിക്കല്, പ്രതാപം കാണിക്കല്, സ്വന്തം പണം എടുത്തോട്ടെ. സ്വന്തം പണമാണോ? അല്ല, മുസ്ലിം സമുദായത്തിന്റെ ജക്കാത്തിന്റെ പണം, പൈവണിയമത്തിന്റെ പണം, മുസ്ലിങ്ങളിൽ നിന്ന് തിരിച്ചെടുത്തത്, അതൊക്കെയാണ് ആ കാട്ടിക്കുട്ടികൾ. ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ ഇവർ കാട്ടിക്കുട്ടി എന്നുള്ളതല്ലാതെ ഈ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി, ഇസ്ലാമിലുള്ള സർവമത സത്യവാദത്തിന് വേണ്ടി, അതിവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി, ഈ മിശ്രവിവാഹത്തിന് വേണ്ടി, അതുപോലെ ഈ വേണ്ടാത്ത അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ശല്യണ്ടാക്കുന്ന മതാചാരങ്ങൾ നിരോധിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒക്കെ സീറോ, ഒറ്റൊന്നും അവർ ചിന്തിച്ചില്ല. അവരുടെ സുഖലോലുപത നിലനിർത്താൻ വേണ്ടി അവർ പല അക്രമങ്ങളും ചെയ്ത് മറ്റുള്ളവരെ അടിമകളാക്കി, അതിന്റെ പ്രതികാരം ചോദിക്കാൻ അവർ വരുന്നത് സ്വാഭാവികമായിട്ട് ചോദിക്കും. അതിന് നമ്മൾ ആദ്യം മാപ്പ് പറയണം. ഇവിടെ മാപ്പ് പറയുന്നു, ഇവിടെ വമ്പും ഇവിടായും ഒരു കാലത്തും നിർത്തുവോ, വാളും കത്തിയും കഴിക്കുന്ന ഒരു കാലത്തും പോകുമോ, രണ്ടും ഉണ്ടാവില്ല. ആ ജാതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. യാതൊരു രക്ഷയില്ല, അരാജകത്വത്തിലേക്ക് നീങ്ങി കഴിഞ്ഞു. അതിനിടയിൽ നമ്മുടെ സംഘടനാ രജിസ്ട്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടേതായിട്ട് ഏതായിരുന്നാലും ദേശീയ തലത്തിലുള്ള ചെറിയ ന്യൂനപക്ഷയിക്കോട്ടെ ഒരു സംഘടനയാണ്, ഞങ്ങളുടെ നയപരിപാടികൾ ഇന്നതാണെന്നും പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറയണം. എന്നെങ്കിലേ നമ്മൾക്ക് അപ്പോൾ ഏതാ അത് കൂട്ടർ? ആ ഖുർആന്റെ ആൾക്കാർക്കൊപ്പം ശരി, അവർ കുഴപ്പക്കാരൻ. ഖുർആനില്ലേ വേണ്ടാത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഖുർആന്റെ പേരിൽ മറ്റവർ നടത്തിയതാണ്. ഇവർ ഇതൊക്കെ പറയുന്ന ആൾക്കാരാണെന്നുള്ള നിലയ്ക്കെങ്കിലും നമ്മൾക്ക് ജീവനോടുകൂടെ ഇവിടെ മരിക്കുന്നവരെ ജീവിക്കാം. അല്ലെങ്കിലോ ഈ ഒഴുക്കിൽ കൂടി, ഈ വെള്ളപ്പൊക്കത്തിൽ കൂടി നമ്മളും പെടേണ്ടി വരും. അത് പ്രഖ്യാപിക്കേണ്ട, പ്രചരിപ്പിക്കേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ നമ്മൾ വേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ പറഞ്ഞു, പിന്നെ പ്രസ്താവന വേണ്ട, മറ്റേ വേണ്ടേ, എന്തെങ്കിലും പറഞ്ഞാൽ അതും സ്വീകരിക്കും. പള്ളിന്റെ പേരിൽ ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, കുഴപ്പം ഉണ്ടാക്കാൻ പാടില്ല, നല്ല അത്തപ്പം പറഞ്ഞു, എത്ര ശക്തിയായിട്ട് പറഞ്ഞു. പള്ളിന്റെ പേരിൽ, പള്ളി വിലങ്ങിയതിന്റെ പേരിൽ നബി പോലും കുഴപ്പത്തിനിറങ്ങരുത് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഖൗമിന്റെ, ആ നബിന്റെ ഒരായിരത്തിലൊരംശം ഈമാനില്ലാത്തവനെ അവിടെ പള്ളിക്ക് വേണ്ടി ഷഹീദാവാ പോണത് അല്ലേ? നബി പോലും ലോകത്തിലെ ഏറ്റവും വലിയ മുന്തിയ പള്ളിയായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനം മുഹമ്മദ് നബിയെ, അള്ളാഹുവിന്റെ ഒന്നാമത്തെ അവകാശിയായ മുഹമ്മദ് നബിയെ അവിടുത്തെ ധിക്കാരികൾ, മുശ്രിക്കുകൾ, കാഫിറുകൾ തടഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ അക്രമമൊന്നും ചെയ്യാൻ പോകരുത് എന്ന് അള്ളാഹു പരസ്യമായിട്ട് പ്രഖ്യാപിച്ച 5-6 ആ ഒരു ഉദ്ധരണി, ആ ഒരു സിദ്ധാന്തം ഇവിടെ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ പത്രത്തിൽ കൊടുത്തു, നമ്മളല്ലാതെ, നമ്മൾ പണ്ഡിതന്മാരല്ല, പക്ഷെ നമ്മൾ കൊടുത്തു. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഇത് പറഞ്ഞു, ഇന്ത്യയിൽ പറഞ്ഞില്ല. എന്താ പറയാതിരിക്കാൻ കാരണം? അവർക്ക് കുറുകാനല്ല പ്രശ്നം, അവർക്ക് കുറെ പൈശാചികത്വം അതിന്റെ അഭിമാനമാണ് പ്രശ്നവും. അവരും അവരുടെ പള്ളിയും കൂടി ഇവിടെ ആകെ കുട്ടിച്ചൊറാപ്പുകയാണ്. അത് ശ്രദ്ധിക്കണം. അതിന്റെ ഇടയിൽ നമ്മൾക്ക് കഴിയുന്ന നിരക്ക് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സന്ധിയായിട്ട് തോന്നാവുന്ന സന്ധി ഉണ്ടാക്കാമെന്ന് നമ്മളിപ്പോ അങ്ങനത്തെ സംഘടനയൊന്നുമില്ലല്ലോ. പക്ഷെ തോന്നാവുന്ന ഏതായിരുന്നാലും ഇവരുടെ ഖുർആന്, ഖുർആൻ വലിയതാണ്, അതാർക്കും വലിയതാണ്, ഹിന്ദുക്കൾക്ക് പോലും ഖുർആൻ വലിയതാണ്. അപ്പൊ ഖുർആനിൽ അങ്ങനെ ഉണ്ടത്തരം എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പറയണം. അത് കുറച്ചാളും മതി പറയാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് നീങ്ങാം. മുമ്പ് ചെയ്ത തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് പറയുന്നു. നമ്മുടെ കാരണന്മാർ ചെയ്ത തെറ്റിനെ അവരെല്ലാം മാപ്പ് പറയാം, നമ്മളെന്നെ മാപ്പ് പറയേണ്ടത്. ഞങ്ങൾ മാപ്പ് പറയുന്നു. മുമ്പുള്ളവർ ചെയ്ത തെറ്റുകൾക്ക് ഇന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ്, ഖുർആനല്ല, ഇസ്ലാമല്ല, ഞങ്ങളതിനെ മാപ്പ് പറയുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിട്ട് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ ആദർശങ്ങൾ ഇന്നതാണ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന പ്രവർത്തനം ഇവിടെ ആരംഭിച്ചാൽ അന്ന് നിലക്ക് കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നുള്ളതല്ലാതെ മറ്റു നിലയ്ക്ക് മഹാ അപകടത്തിലേക്ക് നീങ്ങാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി, ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് ഉണർത്തിക്കൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നു. നോമിനെ സംബന്ധിച്ചുള്ള വിവരം ഇനി അടുത്ത ആഴ്ച പറയാം. അത്ര സമയം കിട്ടി.
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അടങ്ങിയ സൂക്തങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹു തന്നെ വ്യക്തമാക്കി തന്നു എന്ന് 20 സ്ഥലത്ത് കുറാൻ പറഞ്ഞത്, 20 പരം സ്ഥലത്ത് കഥാലിക്കുന്നു ഫസ്ലുള്ളായാത്തി. അതേപോലെ തന്നെ അള്ളാഹു ഇത് വേറിരിച്ച് വേറിരിച്ച് അതിലുള്ള സത്യങ്ങളൊക്കെ വേർവിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളത് 20 സ്ഥലത്ത് അതും പറഞ്ഞിട്ടുണ്ട്. സർവഭനാഹുനാസി. ഈ ഖുർആൻ നമ്മൾ തിരിച്ചും മറിച്ചും വിരിച്ചാന്നിരിക്കുന്നു എന്ന് പത്തോളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. പത്തും ഇരുപതും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നബി ഇത് തഫ്സീൽ ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ല ഖുർആനിൽ പറഞ്ഞു. ഈ ഖുർആൻ നബി നിങ്ങൾക്കിതാ തഫ്സീർ ചെയ്തു തന്നു എന്നല്ല പറഞ്ഞോ? പറഞ്ഞില്ല. അല്ല തഫ്സീർ ചെയ്തു തന്നു എന്ന് പറഞ്ഞു. നബി ഖുർആൻ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും വിവരിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നബി നിങ്ങൾക്ക് തഫ്സീൽ ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞു നിന്നിലേക്ക് അവതരിപ്പിച്ചത് നീ തെബീയും ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഒരൊറ്റ സ്ഥലം എന്താ പറഞ്ഞത്? മനുഷ്യർക്ക് ഈ മനുഷ്യലോകത്തിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത, അവരിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആ ഒരു നിയമസംഹിത, അത് നീ ആ ഒരു ഗ്രന്ഥം, അത് നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിലേക്ക് ഞാനൊരു കിതാബ് ഇറക്കി. എന്തിന്? അത് ഈ മനുഷ്യർക്കുള്ളതാ, അത് അവർക്ക് വെളിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊരു വാക്ക് പറഞ്ഞു. അത് തെബീനൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു, തിബിയാനും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീലും ഞാൻ ചെയ്തിരിക്കുന്നു, തസീഫും ഞാൻ ചെയ്തിരിക്കുന്നു, തഫ്സീറും എന്റെ വക നടന്നിരിക്കുന്നു എന്നുള്ള പറഞ്ഞാൽ അള്ളാഹിന്റെ വക തസീറും ഇല്ല, അള്ളാഹിന്റെ വക തഫ്സീലും ഇല്ല, അള്ളാഹുവിന്റെ വക തസീഫും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? നബി തഫ്സീലാക്കണം, നബി തഫ്സീറാക്കണം എന്നെങ്കിലേ തിരിയുള്ളൂ എന്നപ്പോടെ പറഞ്ഞത്. അത് വേണം. എന്നിട്ട് പിന്നെ എന്താ? മൂന്ന് നേരം നിക്കരിക്കണം എന്ന് പറഞ്ഞു. നബി പറഞ്ഞു അഞ്ചേരം നിക്കരിക്കണം എന്ന് പറഞ്ഞത് എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു മൂന്ന് നേരം അള്ളാഹു നിക്കരിക്കണം എന്ന് പറഞ്ഞപ്പോ നബി അഞ്ചു നേരം നിക്കരിക്കണം എന്ന് എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബുഹാരി എടുത്തു നോക്കാം. ബുഹാരി എടുത്തു നോക്കുമ്പോ ആദ്യം അബൂ ഹുറൈറയെ പറയുന്നതാണ്. അബൂ ഹുറൈറ ആദ്യ കാലത്ത് പറഞ്ഞ് മൂന്ന് നേരം നിക്കരിച്ചാൽ മതി, അതിലപ്പുറം നിക്കരിച്ച അപകടത്തിലാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് ബുഹാരിലതാ. ബുഹാരിലതാ കിതാബിലിന്റെ അദ്ദേഹത്തിൽ എഴുതി വെച്ചിരിക്കണേ. മൂന്ന് നേരത്തിൽ അപ്പുറം ചെയ്താൽ അപകടമാണ്, പ്രായികാവൂലെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ അതും പറഞ്ഞിട്ടുണ്ടോ? ഓ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ ആദ്യകാലത്ത് കുറച്ചൊക്കെ നേര് പറഞ്ഞത്, പിന്നെ നുണ ഉറച്ചു തുടങ്ങിയത്. ഇതിനാ അബൂ ഹുറൈറ നുണ പറയുന്നത്? അബൂ ഹുറൈറ പറഞ്ഞതിൽ എന്താ നുണ ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കണം, നോക്കേണ്ടതാണ്. അബൂ ഹുറൈറിനെ പറ്റി നമ്മൾ കുറെ പഠിച്ചു, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കാം. അത് പഠിക്കാൻ വേറെ കിതാബൊന്നും വേണ്ട. അബൂ ഹുറൈറിന്റെ സ്വന്തം അനുയായികൾ എഴുതിണ്ടാക്കിയ കിതാബ് വേണം, വേറെ ആരും എജസിയാക്കൾ എഴുതിണ്ടാക്കിയ കിതാബ് വേണ്ട. അബൂ ഹുറൈറയുടെ അനുയായികൾ എഴുതിണ്ടാക്കിയ കിതാബ് എടുത്താൽ തന്നെ അബൂ ഹുറൈറ ആരാണെന്ന് മനസ്സിലാവും. അബൂ ഹുറൈറക്ക് നബിയിൽ വിശ്വാസമില്ല, നബിന്റെ പേരിൽ ഷഹാദത്ത് അളിച്ചിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മളൊക്കെ ഷഹാദത്തില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മളൊക്കെ ഷഹാദത്തില്ലാറുണ്ട്. അബൂ ഹുറൈറയില്ലോ ചൊല്ലൂല. ഇവിടെ ബുഹാരി മുസ്ലിം എടുത്തു നോക്കൂ, ഇസ്ലാംകാരി എണ്ണയടത്ത് പോലും മുഹമ്മദ് റസൂലുള്ളാഹ് നേരിട്ടില്ല. ഇസ്ലാംകാരി എണ്ണിയപ്പോൾ പോലും ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് സാധാരണ ബുഹാരിയിൽ തന്നെ ഇബ്നു ഉമർ പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞു ഒക്കെ എഴുതി വെക്കല്. അബൂ ഹുറൈറ ഇസ്ലാം കാര്യം മഞ്ഞെണ്ണ എണ്ണി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എഴുതി, മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയില്ല. എന്ന് പറഞ്ഞിട്ട് തുക്കൈമ സലാത്താന്ന്, അള്ളാഹുവിനെ വിശ്വസിക്കുക, അള്ളാഹുവിനെ ആരാധിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ തുക്കൈമ സലാത്താന്ന. പിന്നെ അബൂ ഹുറൈറ പറയണത് ബുഹാരിയിൽ മുസ്ലിം വിരോധന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണില്ല. എല്ലാവരും സ്വർഗത്തിൽ കിടക്കും, എല്ലാവർക്കും ശഫാഅത്ത് കിട്ടും. ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവർക്കൊക്കെ ശഫാഅത്ത് ഉണ്ടെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു ബുഹാരി മുസ്ലിം. അതാ അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു അസദുൻ നാസ് ബി ശഫാഅത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ സഫാഅത്തിന് ഏറ്റവും അർഹരായ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണെന്ന് അബൂ ഹുറൈറ പറഞ്ഞത്. എന്താ മൂപ്പർ അങ്ങനെ പറയാൻ കാരണം? മുഹമ്മദ് റസൂലുള്ളാഹി എന്താ പറയുന്നത്? മുഹമ്മദ് റസൂലിനും കൂടി പറഞ്ഞവർക്ക് ശഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജൂതനും സ്വർഗത്തിൽ കടക്കൂലെന്ന് വരും. അപ്പൊ അതുകൊണ്ട് മൂപ്പർ മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് സഫാഅത്ത് പ്രകാരം എന്ന് പ്രഖ്യാപിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ കട്ടു. അബൂ ഹുറൈറ കട്ടാള് ഷഹാദത്ത് ചെല്ലിയപ്പോൾ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു. ബുഹാരിയിൽ മുസ്ലിമിലും അതാ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, യുദ്ധം ചെയ്യാൻ ഹദീസ് ഉണ്ടായിരുന്നു. യുദ്ധം എപ്പോഴാ യുദ്ധം എന്നറിയും? ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഖുർആനിൽ. ഉദിനലില്ലദീന യുഖാതലൂന ബി അന്നഹും ളിമു. ഇങ്ങോട്ട് മറുതി യുദ്ധം ചെയ്യപ്പെടുന്ന ആൾക്കാരോട് പ്രതിരോധ യുദ്ധം ചെയ്യാനുള്ള അനുവാദം അള്ളാഹു തന്നിട്ടുണ്ട്. പ്രതിരോധ യുദ്ധം ആദ്യം പൊട്ട് ആക്രമിക്കാൻ പാടില്ല, പ്രതിരോധ യുദ്ധം ചെയ്യാം. യുദ്ധം ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തിരിച്ചടിക്കാം എന്നല്ലാതെ ആദ്യം പൊട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നെ മക്കാ മുശ്രിക്കുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. അത് വെച്ചിട്ടാണ് പണ്ട് ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘിച്ചു, നബിയെയും അനുയായികളും വേട്ടയാടാൻ വേണ്ടി പിന്നാലെ ഓടിച്ചു, അവിടുന്ന് നാട് കടത്തി, നാടും വീടും വിട്ട് ഓടേണ്ടി വന്നു. അങ്ങനെ പിന്നീട് കരാറുണ്ടാക്കി, കരാറും ലംഘിച്ചു. നബിനെ ഒറ്റക്ക് നിന്നിട്ട് നമസ്കരിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനത്തെ മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘിച്ചതിന്റെ പേരിൽ, കുടുംബം ബന്ധം നോക്കാതെ മർദ്ദിച്ചതിന്റെ പേരിൽ, അക്രമം ചെയ്തതിന്റെ പേരിൽ അവരെ കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആൻ പറഞ്ഞിട്ട്. ശരിയാ, സൂറത്ത് തൗബയിൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. എന്താ കാരണം? നബിലെ ഈ കൂട്ടുകാരെയും അവിടുന്ന് ഓടിച്ചു, അക്രമിച്ച് ഓടിച്ചു, നാട് വിട്ടു പോയ അവരെ പോട്ട് കൊല്ലാൻ വേണ്ടി പിന്നെയും അങ്ങോട്ട് ഓടിച്ചെന്നു. ഒറ്റക്ക് നിന്ന് നിസ്കരിക്കാൻ പോലും സമ്മതിച്ചില്ല. അത്തരത്തിൽ കഷ്ടപ്പെടുത്തി, മർദ്ദിച്ചു, കയ്യിൽ കിട്ടിയവരെ മുഴുവൻ കൊന്നു. അങ്ങനത്തെ മക്കാ മുശ്രിക്കുകളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കുന്നവരെ വെട്ടി കൊല്ലണം. നിസ്കരിച്ചില്ലെങ്കിൽ കൊല്ലാൻ പറഞ്ഞൊരു കൂട്ടുണ്ട്, അതേതെന്നറിയോ? അത് കുറയാനും കാണൂ. ആ മക്കാ മുശ്രിക്കുകൾ, ഈ കരാർ ലംഘിച്ച ആ പാപികൾ, ആ കുറ്റവാളികൾ, നിങ്ങളെ മർദ്ദിച്ചവർ, നിങ്ങളെ ആട്ടിയോടിച്ചവർ, അങ്ങനത്തെ അന്നത്തെ മക്കാ മുശ്രിക്കുകൾ അവരെ കണ്ടാടത്ത് വെച്ച് കൊല്ലണം. അവരെ നിസ്കരിക്കണുണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പോയി വെട്ടിക്കൊല്ലണം എന്ന് കുറയാനുണ്ട് സൂറത്ത് തൗബയിലുണ്ട്, ഒമ്പതാം സൂക്തം 9-ൽ 9. എന്താ കാരണം? അവരിങ്ങോട്ട് ചെയ്ത അക്രമത്തിന്റെ പ്രതികാരം വീട്ടിയതാ വിട്ടും. ഇങ്ങോട്ട് ചെയ്ത അക്രമത്തിന് പ്രതികാരം വീട്ടാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അക്രമമായിട്ട് അങ്ങോട്ട് ആരംഭിക്കാൻ പാടില്ല. എന്നാൽ ഈ മക്കാ മുശ്രിക്കുകളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കൊല്ലണം എന്നുള്ളതല്ലാതെ ലോകത്ത് ഒരൊറ്റ മനുഷ്യനെയും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാൻ പോലും പാടില്ല. ഖുർആന്റെ നിയമതല ഇക്രാവിദ്യ, മതത്തിൽ ബലാത്കാരം പാടില്ല. മക്കാ മുശ്രിക്കുകൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആ തെറ്റിന്റെ പ്രതിഫലമാണ് കൊടുത്തത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞു, മക്കാ മുശ്രിക്കുകളും പോയി. അങ്ങനെ കൊല്ലം 1300 കഴിഞ്ഞതിന് ശേഷം ഇപ്പോ മുസ്ലിമീങ്ങളായ കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കേണ്ട, അവരെ അടിച്ചു നിൽക്കിക്കല എന്നും പണിയെ സൗദി അറേബ്യയില്. ഇന്ന് മുസ്ലിക്കുകളല്ല, മുസ്ലിക്കുകളുടെ മക്കളുമല്ല, മുസ്ലിമീങ്ങളുടെ മക്കളാണ് പറയുന്നത്. അവരും പോയിട്ട് അടിച്ചു നിൽക്കിപ്പിക്കപ്പ ചെയ്യണത് സൗദി അറേബ്യയില്. ഇതാര് പറഞ്ഞ ഇസ്ലാമത? ഇത് ഏത് ഖുർആനിലാണുള്ളത്? ഇങ്ങനത്തെ ഇസ്ലാമതം ഖുർആനിലുണ്ടോ? ഇല്ല. അടിക്കാറും ചീത്തവരെയൊന്നും പാടില്ല. നിസ്കാരം സ്വതന്ത്രമായിട്ട് ചെയ്യണം. അത് 3 നേരം ചെയ്താൽ മതി. ഈ 5 നേരം ചെയ്യണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് അതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാ ഉണ്ടാക്കിയെന്നറിയാം? ചരിത്രം കുറച്ച് മനസ്സിലാക്കേണ്ടത്. 5 നേരം 1400 കൊല്ലായിട്ട് 5 നേരം നബിയും സഹാബികളും 4 ഖലീഫമാരും അങ്ങനെ താബിഈങ്ങളും താബിഈ താബിഈനും ഒക്കെ കൂടി ചെയ്തു പോരുന്ന 5 നേരത്തെ നിസ്കാരം ഇപ്പൊ പെട്ടെന്ന് വെച്ചിട്ട് 20-ാം നൂറ്റാണ്ടിൽ ഒരാള് വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പാടില്ല. ശരിയാണ്, അത് വലിയൊരു ന്യായമാണ്. എന്താണ് ഇപ്പൊ ഈ താബിഈ താബിഈങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടിയത്? അതൊന്ന് മനസ്സിലാക്കണല്ലോ. ഏതാ താബിഈ താബിഈങ്ങൾ? ഇതൊക്കെ പലതും ഷോർട്ട് ചെയ്ത് കൂട്ടി ഒതുക്കി പറയാനേ ഇപ്പൊ നിവർത്തിയുള്ളൂ. പല വിഷയങ്ങളും പറയേണ്ടതുണ്ടല്ലോ. അപ്പൊ ഓരോ വിഷയത്തിലേക്കാണ്ട് കിടക്കുമ്പോൾ അതാണ് പറഞ്ഞേർക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഈ താബിഈ താബിഈങ്ങളെ പറ്റി കുറച്ചത് മനസ്സിലാക്കേണ്ടത്. നിസ്കാരം 5 കിട്ടിയത് പരമ്പരയായിട്ട് നമുക്ക് കിട്ടിയതാണ്. അതിന് യാതൊരു മാറ്റമില്ലാതെ ഇന്ന് വരെ നിലനിന്ന് പോരുന്ന 5 നേരത്തെ നിസ്കാരം ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വെച്ചിട്ട് 5 നേരമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാണ്. നബിയിൽ നിന്ന്, 4 ഖലീഫമാരിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, താബിഈ താബിഈങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പണിയാണെങ്കിൽ നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ശരിയാ, നമ്മൾ സമ്മതിച്ചു. പക്ഷേ എവിടുന്നാണ് 5 നേരം വന്നത്? നബി ഖുർആനിൽ 3 കാണാനുള്ളൂ, അവിടെ ഉറച്ച കേട്ടാ. അതിനെതിരെ പറയാൻ ഒരാളെ കിട്ടുന്നില്ല. പിന്നെ നബി എത്ര നേരം പിന്നെ നിസ്കരിക്കുന്ന? ഖുർആനിൽ 3 എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ 3 നേരം നിസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ നബി അത് 5 നേരം ആക്കുമോ? ഡോക്ടർ 3 നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കമ്പൗണ്ടർ പോയിട്ട് 5 നേരം എഴുതി കൊടുത്താൽ ആ ലിസ്റ്റ് നമ്മൾ സ്വീകരിക്കണോ? അത് വേണ്ട, ആ ഡോക്ടർ പറഞ്ഞതന്നെ സ്വീകരിക്കണ്ടുള്ളൂ. 3 നേരം എഴുതാൻ പറഞ്ഞ് 3 നേരം കഴിക്കാൻ പറഞ്ഞ 3 നേരം കഴിക്കാം. അത് അള്ള പറഞ്ഞ ഇവിടെ കാണാനുണ്ട്. അള്ള വലിയ ഡോക്ടറാണ്, ഡോക്ടർ പറഞ്ഞ വലിയ ശാസ്ത്രജ്ഞ എന്നുള്ള അതിന്റെ അർത്ഥം. അതെല്ലാ ശാസ്ത്രവും പറയുന്ന ആളാണ് അള്ളാഹു. 3 നേരം നിസ്കരിച്ചാൽ മതി നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും പിന്നെ ഉന്മേഷവും ആവേശവും ഒക്കെ ഉണ്ടാവാൻ 3 നേരം നിസ്കരിച്ചോളൂ എന്ന് അള്ള പറഞ്ഞാൽ ആ 3 നേരം നിസ്കരിക്കേണ്ട ആവശ്യം നമ്മൾക്കുള്ളൂ. നബി അതേ ചെയ്തിട്ടുള്ളൂ. നബി 3 നേരം തന്നെ നിസ്കരിച്ചിട്ടുള്ളൂ. പിന്നെ അബൂബക്കർ നിസ്കരിച്ചോ 3 നേരം? 5 നേരം ഇല്ല, 3 നേരം. ഉമറും 3 നേരം, ഉസ്മാനും 3 നേരം, അലിയും 3 നേരം. പിന്നെ അവിടെ ഇങ്ങോട്ട് താബിഈ താബിഈങ്ങളെ നമ്മൾ പറയുന്നത് ഇല്ലേ? അവിടെ എങ്ങോട്ടാ താബിഈ താബിഈ നമ്മൾ നോക്കാം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അലി എവിടുന്നിട്ടാ നിസ്കാരം പൂർത്തിയാക്കിയത്? അലിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എത്ര നിസ്കരിച്ചിരുന്നത്? എവിടെയാണ് അവരുടെ നിസ്കാരം നടന്നിരുന്നത് എന്നൊന്ന് അന്വേഷിക്കണം. എന്താ അന്വേഷിക്കാളെ? മക്ക തന്നെ അല്ല, മദീനത്തന്നെ അല്ല, മദീനത്തല്ല. അലിയും അനുയായികളും പോയിട്ട് 3 നേരം നിസ്കരിച്ചിരുന്നത് ഇറാഖിലാണ്, കൂഫയിൽ. കൂഫ ബസ്രയിലൊക്കെയാണ് അലിന്റെ ആൾക്കാരുണ്ടായിരുന്നത്, പിന്നീട് ഇറാനിലേക്ക് പകർന്നു. അങ്ങനെ കൂഫയിലും ബസ്രയിലും തുടർന്ന് ഇറാനിലും പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ അലിയിന്റെ അനുയായികൾ അവിടെ പടരുകയും അലിയെ ഇസ്ലാം മതം പഠിപ്പിക്കുകയും 5 കൊല്ലം അവിടെ ഭരണം നടത്തുകയും ആ 5 കൊല്ലക്കാലവും ആ 3 നേരം മാത്രം നമസ്കരിക്കുകയും ആ നമസ്കാരം 1300 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇറാനിലും ഇറാഖിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിയണം. അങ്ങനൊരു ചരിത്രം ലോകത്തുണ്ടോ? ഉണ്ട്. ഇറാനിൽ
പതിനായിരക്കണക്കിൽ പള്ളികളുണ്ട്. ഇറാഖിലുമുണ്ട്. ഇറാഖിൽ 60% ഷിയാക്കളാണ്. ഇറാനിൽ 95% ഷിയാക്കളാണ്. ഇറാനി 6.5 കോടി ജനങ്ങൾ, ഇറാൻ മുസ്ലിംകൾ ഇറാനിലുണ്ട്. അവരുടെ ലക്ഷത്തിൽ പരം വരുന്ന പള്ളികളിൽ തന്നെ എത്ര നേരം നമസ്കാരം? 3 നേരം മാത്രം നമസ്കാരം. 3 നേരത്തല്ലാതെ ബാങ്ക് കൊടുക്കാൻ പാടില്ല. 3 നേരത്തല്ലാതെ ഇമാമത്ത് നിൽക്കാൻ പാടില്ല. 3 നേരം നിസ്കരിക്കുന്നവർക്ക്, 3 നേരം പാലിക്കുന്നവർക്കല്ലാതെ ശമ്പളമില്ല. 5 നേരം ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിലാണ് ഇറാനിൽ. ഇറാൻ ഭരണകൂടത്തിലുള്ള മുസ്ലിം പള്ളികളെ പറ്റി പറഞ്ഞത്. 6.5 കോടി മുസ്ലിങ്ങളുടെ ഒട്ടാകെ നോക്കിയാൽ ലോകത്ത് 10 കോടി ഷിയാക്കൾ. ആ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അയ്യോ, അതാ സംഭവം. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരെക്കാണ് അപ്പറല്ലേ. മുഹമ്മദ് റസൂൽ എന്ന് പറയാത്ത ആൾക്കാരല്ല ഷിയാക്കൾ. അവരെ വർത്താനം അപ്പൊ പറയണത് അവിടെ ഒന്ന് പഠിക്കാം. ആരാണ് ഷിയാക്കൾ മുഹമ്മദ് റസൂൽ പറയുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഷിയാക്കൾ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം എന്ന് ആര് പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കണം. ആരാ പറഞ്ഞത്? ഈയന്റെ പരിഭാഷയിലും കൂടി ഉണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ള എന്ന് ഷിയാക്കൾ പറയാറില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വാദം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പിന്നെ അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയില്ലല്ലോ. ഷിയന്റെ പരിഭാഷ ബുഖാരി പരിഭാഷയിൽ പോലും എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്, എഴുതിയിട്ടുണ്ട്. ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് കേസുകൂടാൻ യാതൊരു പ്രയാസമില്ല. ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്, ഷിയന്റെ ഖുർആൻ പരിഭാഷ ഇവിടെ ഉണ്ട്. ഷിയാക്കളിൽപ്പെട്ട ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാത്ത ഒരുത്തൻ ഈ ഭൂമുഖത്തുണ്ടെന്ന് തെളിയിക്കാൻ ഷിയന് സാധിക്കോ? സാധ്യല്ല, സാധ്യല്ല. ലോകത്തൊരുത്തനും സാധ്യല്ല. ഷിയാക്കൾ മുഴുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നവരാണ്. മുഴുക്കെ 10-25 വിഭാഗം വരെ കൂട്ടത്തിലുണ്ട്. ഇരിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാത്ത ഒരൊറ്റ ശിഷ്യൻ ഈ ഭൂലോകത്തില്ല. ആ ധൈര്യമായിട്ട് പറയാ, പഠിച്ചു എന്നെ സംബന്ധിച്ച് പഠിച്ചു. ഒരു ശിഷ്യൻ ഈ ലോകത്തില്ല. പിന്നെ എന്താ ഷിയാക്കൾ പറയല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള. പിന്നെ ചിലർ പറയും അലി വലിയുള്ള പറഞ്ഞോട്ടെ, മെഹ്ദി ഷെയ്ഖ് വലിയുള്ള പറഞ്ഞോട്ടെ. നമുക്ക് എന്താ? അലി വലിയുള്ള അല്ല, മെഹ്ദി ഷെയ്ഖ് വലിയുള്ള അല്ല, സൈനുദ്ദീൻ മുഹമ്മദ് വലിയുള്ള. എന്ത് പറഞ്ഞാലും നമുക്ക് കേസില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞതിന് ശേഷം പിന്നെ എന്താ അവരെങ്കിലും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അലി വലിയുള്ള അല്ലേ? ആണല്ലോ. പിന്നെ എന്താ ദേഷ്യം പിടിക്കണത്? അലി വലിയുള്ള തന്നെയാണ്, അവിടെ കുഴപ്പമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് തീർത്തും പറയുന്ന, വാശിയോടുകൂടി പറയുന്ന, ആദർശമായിട്ട് അംഗീകരിച്ച 10 കോടി മുസ്ലിങ്ങളാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ഷിയാക്കൾ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ള പറയാത്ത ഒറ്റ ഈ ഭൂമുഖത്തില്ല. ഇന്ന് ഒരുണ്ടായിട്ടില്ല. തെളിയിക്കട്ടെ, ഷിയൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഷിയാക്കൾ മുഴുവൻ ശഹാദത്ത് പൂർണ്ണമല്ല എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ജീവിച്ചിരിപ്പുണ്ട്, അവരൊന്ന് തെളിയിക്കട്ടെ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് ചിലരില്ല എന്ന് തെളിയിക്കട്ടെ. സത്യമല്ല. ശുദ്ധനുണ, ശുദ്ധനുണ പറഞ്ഞിണ്ടാക്കിയത് ആര്? ചെയ്യുന്നുണ പറഞ്ഞുണ്ടാക്കി എന്ന് പറയല്ല, ഭാവം പെട്ടതാ, പെട്ടതാ. ആ ചരിത്രം ഈ കള്ളന്മാരെഴിയ ചരിത്രം പകർത്തിയതാ. പക്ഷെ സത്യത്തിൽ ഷിയാക്കളിൽ മുഹമ്മദ് റസൂലുള്ള പറയാത്തൊരു ഷിയില്ല. ഞാനും കുറെ ഷിയാക്കളൊക്കെ ബോംബെയിലും മദ്രാസിലൊക്കെ പോയിട്ട് കണ്ടാടത്തുനിന്നൊക്കെ ഷിയാക്കളോട് സംസാരിക്കും. ഷിയാക്കളെ ഇറാനിൽ തന്നെ, ഇറാഖിൽ തന്നെ പോയിട്ട് കണ്ട് സംസാരിച്ചു പോരുന്ന അനുയായികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള നമ്മളെക്കാളെ കടുപ്പ, നമ്മളെക്കാളെ കടുപ്പാണ് അവർക്ക്. പക്ഷെ അലിയനൊന്ന് ബഹുമാനിക്കും, അത് യാതൊരു കുഴപ്പമില്ല, ബഹുമാനിക്കും പോണം. പക്ഷെ അലി വലിയുള്ള എന്ന് പറഞ്ഞോളൂ എന്ന് നമ്മൾ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ അബദ്ധമില്ല. എന്നാലും അലി വലിയുള്ള എന്ന് പറയുന്നതും അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അലി വലിയുള്ള എന്ന് പറയുന്നവരെ അള്ള ശിക്ഷിക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ള വിടൂ വിടൂലേ എന്ന് നോക്കണം. നോക്കണം എന്താ കാരണം അറിയോ? ഇവിടെ സഹാദത്ത് കെട്ട ആളാറാണെന്നറിയോ? ഇവിടെ സഹാദത്ത് കെട്ടത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഇമാമായ അബൂ ഹുറൈറയാണ് സഹാദത്ത് കെട്ടത്. ബുഖാരിയിലതാ, മുസ്ലിമിലതാ, ദശക്കണക്കിൽ ഹദീസുകളതാ. ബുഖാരിയിലും മുസ്ലിമിലുള്ള ദശക്കണക്കിൽ ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ള കേൾക്കുന്നു, ഇബ്നു ഉമർ കേൾക്കുന്നില്ല. അബൂ ഹുറൈറ കേൾക്കുന്നു, ഇബ്നു അബ്ബാസ് കേൾക്കുന്നില്ല. അബൂ ഹുറൈറ കേൾക്കുന്നു, ഇബ്നു മസൂദ് കേൾക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുമ്പോ മുഹമ്മദ് റസൂലുള്ള ഉണ്ട്, അബൂ ഹുറൈറ. No, no.